ഏറെയായാലും സമ്മത്സരം അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖം അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ കോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്കും നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാവട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാവട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അത് ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറയൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറകുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10000 പേരും വീഴും. എങ്കിലും അവ നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽക്കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമനെയും നീ മിതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സോടെ ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളോവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈയുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യനത് അറിയുന്നില്ല. മൂടൻ അത് ഗ്രഹിക്കുന്നതുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതിയേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്ക് നശിച്ചു പോകേണ്ടതിനാവുന്നു. നീയോ യഹോവേ എന്നേക്ക് അത്യുന്നതനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതിയേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോകത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തഴിക്കും. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടെന്ന് തന്നെ. യഹോവ വാഴുന്നോൻ മഹിമ ധരിച്ചിരിക്കുന്നു, യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ഭൂലോകമിളകാതെ ഉറച്ചു നിൽക്കുന്നു, നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു, നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻതിരകളായ പെരുവള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിനെ നീക്കൂചിതം തന്നെ. പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ. ഭൂമിയുടെ ന്യായാധിപതി എഴുന്നേൽക്കണമേ. ഡിമ്പികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ. യഹോവേ, ദുഷ്ടന്മാരെത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. അവർ ശകാരിച്ച് ദാഷ്ട്യം സംസാരിക്കുന്നു, നീതിയേട് പ്രവർത്തിക്കുന്ന ഏവരും വമ്പ് പറയുന്നു. യഹോവേ, അവർ നിന്റെ ജനത്തെ തകർത്തു കളയുന്നു, നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും പരദേശിയെയും കൊല്ലുന്നു, അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു. യഹോവ കാണുകയില്ല എന്നും യാക്കോവിന്റെ ദൈവം ഗ്രഹിക്കയില്ലെന്നും അവർ പറയുന്നു. ജനത്തിൽ മൃഗപ്രായവരായവരെ ചിന്തിച്ചൊഴുവി, പോഷന്മാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും? ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുകയില്ലയോ? അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിക്കുന്നില്ലയോ, ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ? മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. യഹോവേ, ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായ പ്രമാണം ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും, പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. ദുഷ്കർമ്മിയുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും? നീതിയേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്തു നിൽക്കും? യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ, നിന്റെ ദയ എന്നെ താങ്ങി. എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസനങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ? നീതി വിരോധമായി അവർ കൂട്ടം കൂടുന്നു, കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. എങ്കിൽ യഹോവ എനിക്ക് ഗോപുരവും എന്റെ ശരണശൈലമായ എന്റെ ദൈവവുമാകുന്നു. അവനവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും, അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും. നമ്മുടെ ദൈവമായ യഹോവ അവരെ സംഹരിച്ചു കളയും. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്ക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്ക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം മണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരനെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ട് തന്നെ ശോധന ചെയ്തു. നാൽപ്പത് ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയെ പ്രവേശിക്കില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ള ഒരേ യഹോവയ്ക്ക് പാടുവീൻ, യഹോവയ്ക്ക് പാടി അവനെത്തുവീൻ. നാടോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. യഹോവ വലിയവനേറ്റ വസ്തുത്യനുമാകുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെ മിഥ്യാമൂർത്തികളത്രേ. യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവന്റെ മുമ്പിലും ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ. മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. തിരുമുൽക്കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ നടുങ്ങുവീൻ. യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറവീൻ. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. അവൻ ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ചു ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനനിക്കട്ടെ. ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. മേഘോ അന്ധകാരോ എന്റെ ചുറ്റും ഇരിക്കുന്നു. നീതി ന്യായോ എന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. തീ അവന് മുമ്പായി പോകുന്നു. ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവന്റെ മിന്നിലൊരു ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി കണ്ടു വിറയ്ക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ, സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. സകല ജാതികളും അവന്റെ മഹത്വത്തെ കാണുന്നു. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ. സിയോൻ കേട്ട് സന്തോഷിക്കുന്നു. യഹോവേ നിന്റെ ന്യായവിധികൾ ഹേതുവായി യഹൂദാ പുത്രിമാർ ഘോഷിച്ചാനന്ദിക്കുന്നു. യഹോവേ നീ സർവഭൂമിക്കും ഇതേയത്തിനതൻ, സകല ദേവന്മാർക്കും ഇതേ ഉയർന്നവൻ തന്നെ. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ. അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വലം കൈയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുക തന്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു. അവൻ ഇസ്രയേൽ ഗ്രഹത്തിന് തന്റെ ദയയും വിശ്വസ്തയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. പൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവീൻ. കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ. കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ, കാഹളങ്ങളോടും തൂര്യനാഥത്തോടും കൂടെ രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിപ്പീൻ. സമുദ്രവും അതിന്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ. പ്രവാഹങ്ങൾ കൈവൊട്ടട്ടെ. പർവ്വതങ്ങൾ ഒരുപോലെ ഹോവിടവും വിലസിച്ചു ഘോഷിക്കട്ടെ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. യഹോവ വാഴുന്നു, ജാതികൾ വരയ്ക്കട്ടെ, അവൻ കിരൂപയുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്ക് മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. ന്യായദർപ്പനായ രാജാവിന്റെ ബലത്തെ നീ നേരോട് സ്ഥിരമാക്കിയിരിക്കുന്നു. നീ യാക്കോബ് നീതി ന്യായവും നടത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ പാദപീഠത്തിൽ നമസ്കരിപ്പീൻ. അവൻ പരിശുദ്ധനാകുന്നു. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമുവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു. അവൻ അവർക്ക് ഉത്തരമള്ളി. മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് ഉത്തരമള്ളി. നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനുമായിരുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവേൻ, യഹോവ തന്നെ ദൈവം എന്നറിവേൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളെ സ്തുതിയോടും കൂടെ വരുവേൻ. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ പുകഴ്ത്തുവേൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു. ഞാൻ ദയയും ന്യായത്തെയും കുറിച്ച് പാടും. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാനൊരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെച്ചേയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയം എന്നോട് വന്നിരിക്കും. ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. കൂട്ടുകാരനെ കുറിച്ച് ശനി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഉന്നത ഭാവവും നിഗള ഹൃദയവും ഉള്ളവനെ ഞാൻ സഹിക്കയില്ല. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. വരയ്ക്കുമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:46 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കാടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതലെല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അളിച്ചതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാണെന്നു ബാറയ്ക്കുമോ?
തന്റെ പുതിയ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മനോഹരായ ദൈവ സമ്പ്രാൻ പരിശുദ്ധം പരിശുദ്ധൻ പരിശുദ്ധൻ വിവരങ്ങളിൽ സ്തുതി. ദൈവമാനങ്ങളിൽ സ്തുതി. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമൂല്യത്തിൽ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുനിമിഷം നമ്മളെ നടത്തുന്ന പ്രതിബന്ധങ്ങളിൽ കൂടി നമ്മളെ വലം കൈ പിടിച്ച് നയിക്കുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കേണ്ട കോണം. നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരം തന്നതിന് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ശാരീരികമായിട്ട് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും തമ്പുരാന്റെ സന്നിധിയില് മനസ്സ് ഐക്യത്തോടുകൂടി ദൈവം തന്ന ഈ അനുഗ്രഹീതമായ നിമിഷം ദൈവമഹത്വത്തോട് ഉപയോഗപ്പെടുത്തുവാനും ദൈവശബ്ദം കേൾക്കുവാനും നമ്മെ തന്നെ പരിപൂർണമായി ദൈവസന്നിധി സമർപ്പിക്കാനുള്ള കോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയില് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ സുസൂഷി വളരെ സജീവമായ നേതൃത്വം നൽകിയ നമ്മുടെ ഭദ്രാസമത്ര പോലത്തെ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഒരു ശുശ്രൂഷയ്ക്ക് വളരെ തേജസ്സും ഓജസ്സും അനുഗ്രഹമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ തിരുമേനി അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകേണ്ടത് കൊണ്ട് തിരുമേനിയുടെ നാട്ടിലാണ് എങ്കിൽ തിരുമേനിയുടെ അസാന്നിധ്യം നമുക്ക് ഒരു കുറവാണെന്നുള്ള കാര്യം നമുക്കറിയാം. എങ്കിൽ തന്നെ തിരുമേനിയുടെ പ്രാർത്ഥനയും തിരുമേനിയുടെ അനുഗ്രഹവും ഈ ശുശ്രൂഷയ്ക്കുണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ധന്യതയാണെന്ന് ചൈതന്യമാണ്. തിരുമേനിയുടെ അസാന്നിധ്യത്തിലാണെങ്കിൽ തന്നെയും അദ്ദേഹം തിരുമേനത്തിനെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് അരമനയിൽ വന്ന ഐസക് ഡി പ്രകാശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകളായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവസരങ്ങളിലൊക്കെ വളരെ ഭംഗിയായി ഒരു കുറവ് ഉണ്ടാകാതെ കൊണ്ടും നല്ല രീതിയിൽ പ്രിയപ്പെട്ട ഐസക് ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നടത്തി അച്ഛന് ഈ ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യം വീണ്ടും ഉണ്ട്. അച്ഛനെ വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നിരന്തരം ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഭദ്രാസനത്തിനകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം സ്നേഹത്തോടുകൂടി ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നമ്മൾ കൂടുതൽ ആത്മീയ ജീവിതത്തിന് ഉന്മേഷവും ആത്മീയമായി കരുത്തും പകരുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ദിവസത്തെ നമ്മൾ കാണാം.
പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ ഗീതം. പ്രഭാതത്തിൽ ഉണർത്തുപാട്ട് പോലെ ദൈവസന്നിധിയിൽ പാടുവാനും ലഭിക്കപ്പെട്ട നന്മകളെ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്ന ഉചിതമായ വാക്കുകളും അനുഭവങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു കീർത്തനം ഏവർക്കും സുപരിചിതമാണ്. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. പ്രഭാതത്തിലും പ്രദോഷത്തിലും യാമങ്ങൾ ഓരോന്നുടലെടുക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത് സങ്കീർത്തനക്കാരനായ ദാവീദ് സങ്കീർത്തനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ്. അപ്രകാരം ഈ പ്രഭാതവേളയിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ഗീതം ഉതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രത്യാശിക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം.
വന്ദനമേശു പര, നിനക്കെന്നും വന്ദനമേശു പര. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിന്നാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിന്നാദരവായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി. തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേൻ. തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേൻ. നിൻ്റെ ധീരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി. നിന്നടിയാർക്കു പിതാ പിൻ സന്നിധ വന്നിടമേ സദതം. നിന്നടിയാർക്കു പിതാ സന്നിധോ വന്നിടമേ സദദം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴു കരുളാൻ പത്രതയേതുമില്ല. നിന്റെ കൃപ എത്ര വിശുദ്ധമാഹോ. പത്രതയേതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാഹോ. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങൾ സദതം ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന ആനവരി ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവരി നിനക്ക് മന്നൽ മന്നവൻ നീ മനുകുലത്തിനു രക്ഷകരൻ നീ. മിന്നും പ്രഭാവമുള്ളോൻ പിതാവിൻ സന്നിഭന്നിയല്ലയോ. മിന്നും പ്രഭാവമുള്ളോൻ പിതാവിനു സന്നിഭന്നിയല്ലയോ. നീ ഒഴികെ ഞങ്ങൾക്ക് സുരലോകയാരുള്ളു ജീവനാഥ. നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ല സ്വയിപ്പാൻ പരനെ. നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനെ. വന്ദന വിശു പാരാ നിനക്കെന്നും വന്ദന വിശു പാരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവായി.
ബഹുമാനപ്പെട്ട ജോണച്ചൻ ഇപ്പോൾ പ്രാർത്ഥി.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
തന്റെ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദേവൻ പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമേ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക്
വേണ്ടി കുരിശുദൂട്ടവനെ
അനുഗ്രഹം ചെയ്യണമേം.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേയുടെ സംസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കരുണയെന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ പ്രഗസ്തനായ ഞങ്ങളുടെ പിതാവേ ണമേ. നിന്റെ ശുദ്ധത്തെ പോലെ ഭൂമിയിലുമാകണമേ. കടക്കാരോട് ഞങ്ങൾ ചോദിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ചോദിച്ചുകൊള്ളണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ
പ്രവേശിപ്പിക്കരുതേയോ.
അതിലോട്ടും ഞങ്ങൾ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം ഇതിനേക്ക് നിനക്കുള്ളതാകുന്നു. അമ്മീൻ. കൃപാർജ്ഞ മറിയമേ നിനക്ക്
സമാധാനം.
എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പറയുമോ ദൈവമേനോട് ചെയ്തിട്ടുള്ള സർവ്വക്രമങ്ങൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമെന്ന് നിന്നോട് ഞാൻ വ്യാപിക്കുന്നു. എന്റെ ജീവന് ഗുണവും നിന്റെ കർത്തൃത്വമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്നെ നല്ല ദിവസം നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ ദിവസങ്ങളിൽ നിവർത്തിക്കപ്പെടുവാനാകണമേ. കർത്താവായിട്ടും ചെയ്യുക എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെ ഞാൻ പ്രാപിയാണെന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതലുന്നവരെയും നിങ്ങളോട് മനുഷ്യരുടെ ജീവിച്ചിട്ടുള്ള സകലകൃത്യങ്ങൾ എന്നോട് മോചിക്കണമേ. നീ കാരണ്യവാനാകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ ഉറവിടമാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ കരുണാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചെളി പോലെയായിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിനും പ്രകാരം എന്റെ പാപങ്ങൾ വാങ്ങിക്കണമേ. എന്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്നെ വെളിപ്പാക്കണമേ എന്ന് അഭിപ്രായം അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴെനിക്ക് നേരിടുന്നു. കർത്താവായ സുമിശീല, എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ അഗ്നി കെടാതെയും പുഴു ചാകാതെയിരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളവനെ കണ്ടു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയങ്ങൾ കയറിയിട്ടുമില്ല. ദുഃഖക്കാരെയും വേശ്യാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതി നിഷ്ഠാക്കി തീർത്ത നിനക്ക് ആയിരമായിരങ്ങളാലും പതിനായിരം പതിനായിരങ്ങളാലും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകരായ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യനായ എന്റെ മഹാഭാവങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പാപം പരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവരുമാകുന്നുവല്ലോ. കർത്താവായി സൃഷ്ടിക്കുക നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധവും സഹായിക്കും. ഇപ്പോഴല്ല എപ്പോഴും ഏകം സ്തുതി വന്നതയോഗ്യമാക്കും.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ ജോൺ ഗീവർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ, അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനാപൂർവം ഇതിന് നേതൃത്വം നൽകുന്ന വൈദികരെ, അനുഗ്രഹീതരായ വിശ്വാസ സമൂഹമേ, ഇതിനുവേണ്ടി സാങ്കേതിക ക്രമീകരണങ്ങൾ ചെയ്യുന്ന പ്രിയ വ്യക്തികളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെയും മുന്നോട്ട് ചരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഞായറാഴ്ച മോറാനായ പെരുന്നാളുകളായി അനുഷ്ഠിക്കേണ്ടുന്ന ഒരു സ്വർഗീയമായ പെരുന്നാൾ. ക്രിസ്തു മോശയോടും ഏലിയാവിനോടും തന്റെ അനുഗ്രഹീതമായ ക്രൂശാരോഹണത്തെക്കുറിച്ചും മഹത്വീകരണത്തെക്കുറിച്ചും സംസാരിക്കുന്ന രംഗം ദൃക്സാക്ഷികൾ എന്നതുപോലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഇടയാക്കിയൊരു സംഭവം. നമ്മുടെ ജീവിതത്തിലും ഞായറാഴ്ച ആരാധനകളിലും നമ്മുടെ പ്രാർത്ഥനാ നിമിഷങ്ങളിലും ക്രിസ്തുവിനെയും വിശുദ്ധന്മാരെയും കടന്നുപോയ വാങ്ങിപ്പോയവരെയും ഒരുമിച്ച് കാണുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട തേജസ്കരണം നടത്തുവാനുള്ള ഒരാഹ്വാനം ആ ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ആദിമ ക്രൈസ്തവ സഭയിൽ ശിഷ്യന്മാരെ ഒരുമിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ച സഭയെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം ധൈര്യപൂർവം ശിഷ്യന്മാരോടൊപ്പമായിരുന്ന ദൈവജനനിയായ കന്യക മർത്തമറിയാമമ്മ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട എല്ലാ നന്മകളെയും ദൈവം നൽകിയ ദാനമാണെന്ന ചിന്തയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഈ ലോകത്ത് നിന്ന് ദൈവപുത്രന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശൂനോയോ നോമ്പിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോവുകയാണ്. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മ നിറവിൽ ഈ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം പ്രത്യേകം ഇടയാകണം എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഈ നോമ്പിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചിട്ടില്ല എങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലെങ്കിലും അവർക്കും പ്രവേശിപ്പാനുള്ള ഒരു വലിയ മുഖാന്തരം ഇന്നത്തെ വചന ചിന്തകളിലൂടെയും പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെയും സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. സഭയ്ക്ക് വേണ്ടിയും പിതാക്കന്മാർക്കു വേണ്ടിയും
നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസന മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും നിശ്ചയമായും നമ്മളൊക്കെയും പ്രാർത്ഥിക്കണം. ഏറ്റവും അനുഗ്രഹീതമായ നേതൃത്വം തുടർന്നും നമുക്ക് ലഭിക്കപ്പെടുവാൻ തക്ക വണ്ണം ദൈവം നമ്പുരാന്റെ സാന്നിധ്യം ലഭിക്കുവാൻ എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഇതിൽ സംബന്ധിക്കണം. നമ്മുടെ വിവിധ ഇടവകകൾ, ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ, വിശ്വാസ സമൂഹം, പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നു കഴിയുമ്പോൾ കുട്ടികളൊക്കെയും വീണ്ടും സ്കൂളുകളിലേക്കും കലാലയത്തിലേക്കും കടന്നു ചെല്ലുകയാണ്. അവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും നമ്മൾ വിസ്മരിക്കരുതെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തട്ടെ. പാട്ടുപുസ്തകത്തിൽ നമ്മൾ വീണ്ടും ഒരു പാട്ടുകൂടെ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 16-ാമത്തെ ഗീതം. കരുതലിന്റെ അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ നൽകുന്നത് ഏറെ ശ്രേഷ്ഠമാണെന്നും ഈ ലോകത്തിലെ ഇമ്പങ്ങളോട് മനുഷ്യൻ എത്ര കരുതി വെച്ചാലും അതൊരു പക്ഷേ നമുക്ക് ഉപയോഗിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല എന്നും പാട്ടുകാരൻ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന എനിക്കായി കരുതാമെന്നുരച്ചവനെ ഇല്ല നനച്ചിടുമ്പോൾ എന്നാരംഭിക്കുന്ന ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം.
എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല കൊയ്തുകളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല വയലിന് താമരകൾ വളരുന്നല്ലോ എന്നും വാനിലെ പറവകൾ പുലരുന്നല്ലോ വയലിന് താമരകൾ വളരുന്നല്ലോ എന്നും വാനിലെ പറവകൾ പുലരുന്നല്ലോ ഭക്ഷണമെന്നെ വാടി കുഴഞ്ഞിടുമ്പോൾ അപ്പവുമായി കാകനന്റെ അരികിൽ വരും അപ്പവും ഇറച്ചിയുമൻ കരത്തിൽ തരും ജീവ ഉറവയിൻ തോടനിക്ക് ദാഹം തീർത്തിടും അപ്പവും ഇറച്ചിയുമൻ കരത്തിൽ തരും ജീവ ഉറവേ തോടനിക്കു ദാഹം തീർത്തിടും ശത്രുഭീതി കേട്ടുതല്ലു നടുങ്ങിടയിലും ചുരച്ചെടി തണലതിൽ ഉറങ്ങിടയിലും വന്നുണർത്തി തരും ദൂതൻ കനലടകൾ തിന്നു തൃപ്തരാക്കി നടത്തിടും ദിനവുമാകോ വന്നുണർത്തി തരും ദൂതൻ കനലടകൾ തിന്നു തൃപ്തനാക്കി നടത്തിടും ദിനവുമാകോ ക്ഷാമമേറ്റു സരേഫത്തിൽ സഹിച്ചിടിലും മരിക്കുവാനൊരുക്കമായിരുന്നിടയിലും കലത്തിലെ മാമുലേശം കുറയുകില്ല എന്റെ കലശത്തിലൻ കവിഞ്ഞൊഴുകിടുമേ കലത്തിലെ മാമുലേശം കുറയുകില്ല എന്റെ കലശത്തിൽ എന്ന കവിഞ്ഞൊഴുകിടുമേ നെഞ്ചമേ നിൻ ചഞ്ചലങ്ങളൊന്നും വേണ്ട പഞ്ചമുറി വേറ്റനാഥൻ തഞ്ചമേകിടും പിഞ്ചുപോകില്ലോരു നാളും തൻ കരുണകൾ ഓർത്തു പുഞ്ചിരി തൂകിടുക എന്നും മനവേ പിഞ്ചുപോകില്ലോരു നാളും തൻ കരുണകൾ ഓർത്തു പുഞ്ചിരി തൂകിടുക എന്നും മനവേ എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാനേഹത്തിലില്ലേ എന്നു ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനേഹത്തിലില്ലേ ഒന്നും
ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ.
15 നോമ്പിന്റെ അനുഗ്രഹീതമായ 9 ദിവസം നമ്മളോട് വചന ശുശ്രൂഷ നടത്തുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് അഭിവന്യ യൗസേബിയസ് തിരുമേനിയുടെ നിയോഗപ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായും ചിട്ടയായും എല്ലാവരെയും ഒരുമിച്ച് ഏകോപിപ്പിച്ചുകൊണ്ടും കൂടുതൽ പേരിതിന്റെ അനുഗ്രഹങ്ങൾ പങ്കുവെക്കണമെന്നുള്ള ഉദ്ദേശ്യശുദ്ധിയോടുകൂടി നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രാജേഷ് അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ ഹ്യൂസ്റ്റണിൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയ്ക്ക് ധന്യമായ നേതൃത്വം നൽകുന്നു. ഏകദേശം ഒരേ കാലയളവിൽ സെമിനാരിയിൽ പഠിക്കുവാൻ ഞങ്ങൾക്കിടയായിട്ടുണ്ട്. നല്ല നേതൃത്വ പാഠവുമുള്ള ഒരു വ്യക്തിത്വം, ആധ്യാത്മിക ശുശ്രൂഷകളിൽ ഏറെ നിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ആർജവത്വം, വചനം സംസാരിക്കുവാനുള്ള പാഠവം, അതോടൊപ്പം തന്നെ ഗാന കാര്യങ്ങളിൽ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനും പരിശീലനം നൽകുവാനും ദൈവം പ്രത്യേകം കഴിവ് കൊടുത്ത ഒരു വ്യക്തിത്വം, ഇതൊക്കെ കൂടി ചേർന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാമെങ്കിലും പുതുതായിട്ട് ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നെങ്കിൽ അവർക്ക് പരിചയപ്പെടുവാനുള്ള ഒരു അവസരം ഒരുക്കിയെന്ന് മാത്രം. ഏറെ സന്തോഷത്തോടുകൂടി ഈ ബുധനാഴ്ച ടെലി കോൺഫറൻസ് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് വചന ശുശ്രൂഷയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി പ്രിയപ്പെട്ട രാജേഷ് അച്ഛനെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ.
ദൈവത്തിന്റെ വിളിച്ചനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ഭദ്രാസനത്തിനേറ്റവും സീനിയർ വൈദികനും ശാരീരിക ആരോഗ്യങ്ങൾ എന്നും വകവെക്കാതെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ അവസരം ലഭിക്കുമ്പോഴൊക്കെ മടി കൂടാതെ സംബന്ധിക്കുകയും ഞങ്ങളെപ്പോലുള്ള പ്രശ്നീയമാർഗമൊക്കെ വേണ്ട നിർദ്ദേശവും നല്ല സ്നേഹവും കരുതലും ഒക്കെ നൽകുന്ന പ്രിയപ്പെട്ട വകി ജോണച്ചൻ, അതുപോലെ തന്നെ എനിക്ക് അമുഖവാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്ത എന്റെ ഏറ്റവും പ്രിയ സുഹൃത്തായിരിക്കുന്ന പ്രിയപ്പെട്ട എച്ച് ബി പ്രകാശിച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിലെ ശ്രദ്ധിക്കുന്ന എല്ലാ ആരാധന വൈദിക സ്നേഹത്തെയും, ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സംബന്ധിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ശുശ്രൂഷയിൽ ദൈവജന ഘോഷിപ്പാന്ത കോണടയായതിൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, പലപ്പോഴും ഞാൻ ഈ ശുശ്രൂഷയിൽ പ്രസംഗിക്കേണ്ടി വരുന്നത് മറ്റേറെങ്കിലുമൊക്കെ വൈദികര് ഈ ശുശ്രൂഷയിൽ പ്രസംഗിക്കുവാൻ നിങ്ങൾ നിൽക്കുകയും പെട്ടെന്ന് അവരുടെ ഒരു സാന്നിധ്യം ഇല്ലാതാവുന്നു എന്നറിയുമ്പോഴാണ് ഈ ശുശ്രൂഷയിൽ പലപ്പോഴും എനിക്ക് പ്രസംഗിക്കേണ്ടി വരിക. ഇന്നലെയും മറ്റൊരു വൈദികനാണ് പ്രസംഗിക്കേണ്ടിയിരുന്നത്, പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു അത്യാവശ്യം വന്നതുകൊണ്ട് എന്നോട് അറിയിക്കുകയും പിന്നെ മറ്റാരെയും സമയത്തിന് കിട്ടാത്തതുകൊണ്ടും കഴിഞ്ഞ 12 ആഴ്ചകൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഐസക്കച്ചൻ ഈ സഹോദരനെടുത്ത് ഭംഗിയായിട്ട് നിർവഹിച്ചതുകൊണ്ടും വീണ്ടും അച്ഛനെ പ്രയാസപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഇന്ന് പ്രസംഗിച്ചു വേണ്ട കോണം ഞാൻ താല്പര്യപ്പെടുന്നു. എങ്കിലും അതൊരു ദൈവനിയോഗമായി ദൈവ അനുഗ്രഹമായി പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛൻ ആർപ്പിച്ചതുപോലെ അനുഗ്രഹീതമായ ദൈവമാതാവിന്റെ മധ്യസ്ഥയുടെ അഭയം പ്രാപിച്ചുകൊണ്ട് നോമനുഷ്ഠിക്കുന്ന ഈ ജനങ്ങളിൽ ആ മാതാവിന്റെ മധ്യസ്ഥതയിലും ആ സ്നേഹത്തിലും വാഴ്ചയിലേക്ക് ശരണപ്പെട്ടുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പ്രസംഗിക്കുവാൻ തക്ക വണ്ണം കൃത്യമായിട്ട് ആഗ്രഹം കാണിക്കുന്നു. ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ശ്രീയുടെ തിരുമലച്ചന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ശ്രീ പടൈസത്തിനും മറ്റു വൈദികരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യം എപ്പോഴും ഈ ശുശ്രൂഷയിൽ നല്ല ശക്തിയും തേജസ്സും ഒക്കെ പകരുന്നു എന്നുള്ളതിൽ നമുക്ക് ഒരുപാട് സന്തോഷിക്കാം. ഇതിനുവേണ്ടി അല്പമായി അധികമായി നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആരാധീനായ വൈദികരെയും സംഘം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രസംഗം നടത്തുന്നില്ല, എങ്കിൽ ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്ക് വലിയ ദൈവശാസ്ത്രപരമായിട്ടുള്ള ആഴമായ ചിന്തകളൊന്നും തന്നെ ഇല്ല, ഒരു ചെറിയ ചിന്ത എന്റെ മനസ്സിൽ തോന്നിയത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പി പുസ്തകം 26-ാം അധ്യായം അതിനെ ആസ്പദമാക്കി എന്റെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിൽ തങ്ങിയ ഒന്ന് രണ്ട് ചിന്തകൾ, ഫിലിപ്പി പുസ്തകം 26-ാം അധ്യായത്തില് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പങ്കുവെക്കുവാനാണ് ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തെ ശരണപ്പെടുകയും പ്രത്യേകിച്ച് പരിശുദ്ധമായ നോക്കിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ചിന്ത നമ്മളെ കൂടുതൽ ആത്മീയ ജീവിതത്തിന്റെ ഫലവത്താകുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മ ഏറ്റവും ഭംഗിയായി തീരുന്നു എന്നുള്ളതിൽ ഞാൻ സംശയമില്ല. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ഒരു കേന്ദ്രസ്ഥാനം നിൽക്കുന്നത് ലോകം മുഴുവൻ വിശ്വാസികളുടെ പിതാവ് എന്ന് മുദ്രകൂട്ടപ്പെടുന്ന അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ ഒരു ചരിത്രമാണ്. അബ്രഹാമിന്റെ ചരിത്രം ഏതാണ്ട് 25 അധ്യായത്തോടുകൂടി അവസാനിക്കുകയാണ്. ലോകം മുഴുവൻ ദർശിക്കപ്പെട്ടവണ്ണം നൂറ്റാണ്ടുകൾ അത്ര പിന്നിട്ടാലും വിശ്വാസികളുടെ പിതാവ് എന്ന ഔന്നത്യസ്ഥ തലങ്ങളിൽ നിലനിൽക്കപ്പെട്ടവണ്ണം മാറ്റമില്ലാത്ത ഒരു വിശ്വാസത്തിന്റെ ചരിത്രം തന്നെ ഭൂമിയിൽ കാണിച്ച ശ്രേഷ്ഠ പിതാവാണ് അബ്രഹാം എന്നുള്ള കാര്യം നമുക്കറിയാം. ആ അബ്രഹാമിന്റെ നാമധേയത്തിൽ ഉണ്ടായ മക്കളും അല്ലെങ്കിൽ അവരൊക്കെ തന്നെ ആ തലമുറകളൊക്കെ തന്നെ ആ പിതാവിന്റെ വിശ്വാസം അത്ര കണ്ട് നിലനിർത്താൻ ഇടയാക്കി തീർത്തില്ലെങ്കിൽ തന്നെയും ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ദൈവവിശ്വാസം കാത്തുസൂക്ഷിച്ച പാരമ്പര്യമായിട്ട് നമുക്ക് അവരുടെ മക്കളെയും തലമുറകളെയൊക്കെ നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ ഒരു വിഷയത്തിൽ തന്നെയാണ് ഈ ഇസ്ഹാക്കിന്റെ ജീവിതവും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുക. 26 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ ചരിത്രമാണ്. അബ്രഹാമിനും ഇസ്ഹാക്കിലേക്ക് കാലം വഴിമാറുന്നു. അങ്ങനെ ഇസ്ഹാക്ക് സ്വതന്ത്രമായി തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന അല്ലെങ്കിൽ തന്റെ ജീവിതം കെട്ടിപ്പെടുവാൻ തക്കവണ്ണം അബ്രഹാം ഒരിക്കലും ജീവിതത്തെ പിന്തുടരുവാൻ തക്കവണ്ണം ഇസ്ഹാക്ക് ക്രമീകരിക്കുന്ന കാലഘട്ടത്തിൽ ദേശത്ത് ശക്തമായ ഒരു ക്ഷാമം ഉണ്ടാവുകയാണ്. ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നെടുതൂണായി തങ്ങളെ കരുതുവാൻ തക്കവണ്ണം ഈ അബ്രഹാം ഉണ്ടായിരുന്നു. പക്ഷെ അബ്രഹാമിന്റെ കാലഘട്ടം കഴിയുമ്പോൾ ഇസ്ഹാക്ക് സ്വയം തന്റെ കൂട്ടായ്മയെ അല്ലെങ്കിൽ തന്റെ കൂട്ടങ്ങളെയൊക്കെ നിലനിർത്തുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശക്തമായ ക്ഷാമം ദേശത്തുണ്ടാവുക. അങ്ങനെ ക്ഷാമം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പകച്ചു നിന്നുകൊണ്ട് അവിടുത്തെ അന്നത്തെ രാജാവായ അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജാവിന്റെ അടുത്തേക്ക് അഭയം പ്രാപിപ്പാൻ തക്കവണ്ണം ജഹാബിന്റെ ഫിലിസ്ത്യ രാജാവിന്റെ അടുത്തേക്ക് അഭയം പ്രാപിപ്പാൻ തക്കവണ്ണം അബീമേലെക്കിന്റെ അടുത്തേക്ക് അഭയം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ഇസ്ഹാക്ക് ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ രാജാവിന്റെ അടുത്ത് പോകണോ അവിടെ ദേശം മാറി പോകണമോ എന്ന് ആലോചിച്ച് ഒരു സംശയത്തിന്റെ തലത്തിൽ ഇസ്ഹാക്ക് വല്ലാത്തൊരു മാനസിക നിലവാരത്തിൽ, കാരണം ക്ഷാമം ഉണ്ടാവും നമുക്കറിയാം, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ താനും തന്റെ കുടുംബാംഗങ്ങളും തന്റെ ഗോത്രങ്ങളും എല്ലാം വലഞ്ഞിരിക്കുന്ന അവസരത്തില് ഒരു ഗോത്ര പിതാവ് അല്ലെങ്കിൽ നേതൃത്വത്തെ സംബന്ധിച്ചോളം വലിയ ഒരു പ്രയാസം നിറഞ്ഞൊരു സമയമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തമായ ഇടപെടയിൽ ഈ ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും 26 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവനോട് അരുളി ചെയ്തിട്ട് പറയുന്നുണ്ട്, യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തിട്ടുണ്ടെന്നാൽ നീ മിസ്രയേലിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ഒക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും, അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും തരും, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്ഹാക്ക് ഗെരാറിൽ മാറി. നമ്മള് വേദോത്സവത്തിൽ വായിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ് ഈ ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് തന്റെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ പരിഹരിക്കാൻ പറ്റുന്നതിനപ്പുറം ഒരു പ്രതിബന്ധം തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പ്രതിബന്ധത്തിന്റെ മധ്യത്തിൽ അബ്രഹാമിന്റെ ദൈവം ഈ ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഇസ്ഹാക്ക് വിളിച്ചിട്ടാണോ അല്ലയോ അറിയാൻ പാടില്ല, അതൊന്നും അവിടെ പ്രതിപാദിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ഈ ദൈവം ഇടപെടുന്നത് ഇസ്ഹാക്കിന്റെ ഒരു ആത്മീയ ബോധത്തെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ വിശുദ്ധിയോടും നീതിയോടും ജീവിച്ച തന്റെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസവും അബ്രഹാമിനോട് താൻ നിവർത്തിച്ച വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. വാസ്തവത്തില് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ അബ്രഹാമിനെ പോലെ തന്നെ ഇസ്ഹാക്ക് തീർച്ചയായിട്ടും ഭക്തിയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭക്തിയെ ചോദ്യം ചെയ്യാനോ വിധിക്കാനോ ഒന്നും ഞാൻ ആളല്ല. കാരണം നമുക്ക് സങ്കല്പിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം ദൈവസന്നതിയിൽ നന്മയോടെ ജീവിച്ച ഒരു പിതാവ് തന്നെയാണ് അബ്രഹാം ഇസ്ഹാക്ക്. പക്ഷെ അബ്രഹാമിന്റെ നീതിപൂർവമായ ജീവിതവും ഇസ്ഹാക്കിന്റെ ജീവിതവും ഒക്കെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ പിതാവായ അബ്രഹാമിൽ കണ്ട അത്ര തലത്തിലുള്ള അവനീതി ഒന്നും വിശ്വാസത്തിൽ ഇസ്ഹാക്കിന്റെയോ അല്ലെങ്കിൽ പിന്നുള്ള തലമുറകളൊന്നും കാണുന്നില്ല. കാരണം ഒരു മനുഷ്യന് സാധാരണ മനുഷ്യന് പിന്തുടരാവുന്നതിനും അപ്പുറം ദൈവത്തിൽ പരിപൂർണമായിട്ട് അടിയുറച്ച് വിശ്വസിച്ച ഒരു പിതാവാണ് അബ്രഹാം എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിത്വം. ഒരുപക്ഷെ ഇവിടെ ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് പോലും അബ്രഹാം എന്ന ആ പിതാവിന്റെ ആഴമായ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലൊന്നുമുണ്ട്. അവിടെ വെച്ചാണ് പറയുന്നുണ്ടല്ലോ, നിന്റെ പിതാവായ അബ്രഹാം എന്റെ മുമ്പാകെ എന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിച്ചത് കൊണ്ട് ഞാൻ അവന് കൊടുത്ത ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി അത് നിന്നിലും തരുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ അവരോട് പറഞ്ഞതുകൊണ്ട് നിന്നോട് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇസ്ലാമിന് തീർച്ചയായിട്ടും മോശപ്പെട്ട ഒരു മനുഷ്യനല്ല, എങ്കിലും ഈ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും മക്കളുടെ തെറ്റായ ജീവിത രീതിയെ പറ്റിയും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പോലെ മക്കളുടെ വരാത്തതിനെ പറ്റിയൊക്കെ ശങ്കപ്പെടുന്ന, ഖിന്നരാകുന്ന, വ്യാകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷെ നിങ്ങളുടെ മക്കളെ പറ്റി ഒരിക്കൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നാം ദൈവസന്നിധിയിൽ നീതിബോധമുള്ളവരും ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ളവരുമാണെങ്കിൽ ഏതെങ്കിലും കാലത്തിൽ മക്കൾക്ക് അവരുടെ സ്വന്തം സ്വയബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ നിലനിൽക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വരുമ്പോഴേ നമ്മുടെ കണ്ണുനീര് കണ്ട് നമ്മളെ അറിഞ്ഞ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഇസ്ഹാക്കിന്റെ ക്ഷാമം കണ്ട് ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവസ്നേഹത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ഉത്തരവാദിത്തം? ഉത്തരവാദിത്തം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ കാണിച്ചതുപോലെ ആ വിശ്വാസം ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നേരെ നയിക്കുമ്പോൾ നമ്മുടെ തലമുറ അനുഗ്രഹിക്കുമ്പോൾ, അതുകൊണ്ടാണ് സങ്കീർത്തനപ്പുസ്തകം വായിക്കുന്നത് നീതിവാൻ തുണയില്ലാത്തതും അവന്റെ സന്തതി അപ്പം യാചിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. കാരണം നാം നീതിബോധമുള്ളവരാണെങ്കിൽ, നാം വിശുദ്ധരാണെങ്കിൽ ആ വിശുദ്ധിയുടെയും നീതിബോധത്തിന്റെയും നന്മയുടെ കലവറ നമ്മുടെ മക്കളിലും സംശീകരിക്കപ്പെടും അല്ലെങ്കിൽ അഭിഭാവിക്കപ്പെട്ട് അവർക്ക് ലഭിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം നമുക്ക് ഇവിടെ കാണുക. അല്ലെങ്കിൽ ഇസഹാക്കിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. പക്ഷെ നമ്മളിത് തുടർന്നുള്ള 26 അധ്യായം ഇസഹാക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇസഹാക്ക് ഭക്തിയുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ ഭക്തി ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എങ്കിലും ഭക്തരായ പല മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ന്യൂനതകൾ ഇസഹാക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒന്ന് എടുത്തു കാണിക്കാൻ മാത്രമേ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നുള്ളൂ. ദൈവം ഇസഹാക്കിന്റെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടോ അത്ര കണ്ട് ഇസഹാക്ക് ദൈവത്തിൽ ഇടപെടുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ സംശയമായിട്ട് ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുന്നു. അബ്രഹാമിന്റെ വിശ്വാസം കണ്ട് ദൈവം അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിൽ ഇടപെടുകയും അവന്റെ വഴികളിലൊക്കെയും അവനെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമത്തിന് തക്കതായ ഒരു ഒരു പ്രതിഫലം ഇസഹാക്കിന് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു സ്നേഹവും വാത്സല്യവും ഇസഹാക്കിന് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ 26 അധ്യായത്തിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനയൊക്കെ അനുസരിച്ചുകൊണ്ട് ഈ ദേശത്ത് തന്നെ ഗഹാരിൽ തന്നെ പാർക്കുവാൻ തക്കോണം ഇസഹാക്ക് താല്പര്യം കാണിക്കുന്നു. അങ്ങനെ അഭിമേലക്ക് എന്ന് പറഞ്ഞ രാജാവിൽ അഭയം പ്രാപിച്ചു അവിടെ താമസിക്കുക. അങ്ങനെ താമസിക്കുമ്പോഴാണ് ഇസഹാക്കിന്റെ ഭാര്യ കൊത്ത് ഇസഹാക്ക് കടന്നു വരുമ്പോൾ ഇസഹാക്കിന്റെ മനസ്സിൽ ഒരു ശങ്കയുണ്ടാകുന്നു. കാരണം തന്റെ ഭാര്യ സുന്ദരിയാണ്. ഈ സുന്ദരിയായ ഭാര്യയെ കാണുമ്പോൾ ആ ദേശത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ രാജാവിനോ ആളുകൾക്കോ വ്യാമോഹം ഉണ്ടാകുകയും അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭയം ഇസഹാക്കിലുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ദേശനിവാസികള് തന്റെ ഭാര്യ ആരാന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഇസഹാക്ക് പറയുന്നത് ഇതിന്റെ ഭാര്യയല്ല, ഇതിന്റെ സഹോദരിയാണ്. ഇവിടെ ഇസഹാക്കിൽ നമ്മൾ കാണുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് നമുക്കറിയാം. ഇവിടെ ഇസഹാക്കിൽ നമ്മൾ കാണുന്നത് ഒരു നുണ ദൈവസന്നിധിയിലും ജനസമൂഹത്തിലും പറഞ്ഞ് സ്വയം രക്ഷയ്ക്കായിട്ട് നോണം പറഞ്ഞ് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു പോരായ്മ ഇവിടെ ഇസഹാക്കിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. കാരണം ഇത്രമാത്രം ഇസഹാക്കിൽ ദൈവം ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ഇസഹാക്ക് വിചാരിക്കണമായിരുന്നു ഇതിനേക്കാൾ വലിയ ഒരു ദുരന്തം ഉണ്ടാകാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇടപെട്ട ദൈവം ഇവിടെയും ഇടപെടകും എന്നുള്ള ചിന്ത ഇസഹാക്കിന് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ ദൈവത്തിലുള്ള ഒരു വിശ്വാസം പരിപൂർണമായിട്ട് പരിപൂർണമായ രീതിയിൽ നടത്തുന്നത് മറന്നതുകൊണ്ട് സ്വയം ബുദ്ധിയിൽ രക്ഷ കണ്ടെത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഇസഹാക്കിനെയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോരുന്ന സംഗതികളാണ്. ജീവിതത്തിൽ ചില അപകടങ്ങളിൽ കൂടി കടന്നു വരുമ്പോൾ നമ്മൾ വലിയ വാ തുറന്ന് നമ്മൾ എന്റെ ദൈവം കാത്തിത്രനാമം നടത്തുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില ദുഃഖമായ സാഹചര്യങ്ങളിൽ ദൈവത്തെ മറന്നുകൊണ്ട് സ്വയം ബുദ്ധി കൊണ്ട് നുണ പറഞ്ഞും അല്ലെങ്കിൽ കപടതയിൽ കൂടിയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നമ്മുടെ ജീവിതം ഇവിടെ ഇസഹാക്കിന്റെ ഈ ജീവിതത്തോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് അതിന്റെ പൊരുത്തക്കേടുകൾ നമുക്ക് തിരിച്ചറിയാനൊക്കെ സാധിക്കുക. ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ നുണ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപക്ഷെ യോഹനാൻ സ്വാമകനോ കർത്താവിന്റെ ശിഷ്യന്മാർക്കൊക്കെ നാണവാദി രക്ഷപ്പെടാൻ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ നുണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ നന്നായി അവർക്ക് മനസ്സിലായി ഈ നുണ കൊണ്ടോ ഈ അല്പനേരത്തെ രക്ഷപ്പെടൽ കൊണ്ടൊന്നും ജീവിതത്തിൽ നിത്യമായ രക്ഷ ഉണ്ടാവത്തില്ല. നിത്യരായ രക്ഷ ഉണ്ടാവണമെങ്കിൽ സത്യസന്ധതയോടുകൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ സത്യസന്ധതയോട് ജീവിച്ചത് കൊണ്ടാണ് ഈ ലോകത്തിന്റെ 12 ഗോത്രങ്ങളിൽ നിന്ന് ഭരിക്കുവാൻ്റെ കോണുള്ളൊരു വലിയ അസാധ്യ വിളി ഈ ശിഷ്യന്മാർക്ക് ലഭിക്കുന്നത്. ഇവിടെ ഇസഹാക്കിന്റെ ജീവിതത്തിൽ കണ്ട ഒരു പോരായ്മ ഇതാണ്. പക്ഷെ ആ ശ്രമം പരാജയപ്പെടുന്നുണ്ട്. കാരണം താമസിയാതെ തന്നെ ഈ രാജാവ് അറിയുന്നുണ്ട് റിബാക്ക തന്റെ ഭാര്യയാണെന്നും പറഞ്ഞ ഈ രാജാവ് എന്ന് പറയുന്നത് ഈ ഞങ്ങളുടെ വെച്ച് ചതി ചെയ്തുകൊണ്ട്. കാരണം ഈ രാജാവ് ഒരിക്കലും അവളെ പറയുകയും കഴിയത്തില്ല. കാരണം ഈ രാജാവ് ദൈവത്തെ ഭയപ്പെട്ടു എന്നുള്ളതാണ്. നീ ജോണ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും മഹാവിപത്ത് എനിക്ക് ദേശത്തും വരേണ്ടിയിരുന്നു. എങ്കിലും ദൈവം കഷ്ട സമയത്ത് എന്നെ തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇവിടെ ദേശത്തെ സകല നിവാസികളോട് പറയുന്നു, ഇസഹാക്കിന്റെ ഭാര്യയെ നിങ്ങൾ സ്പർശിക്കുകയല്ല നോക്കുക പോലെ ചെയ്യരുത്. കാരണം ഇസഹാക്ക് ബുദ്ധിയോട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവിടെയും ഇസഹാക്കിന്റെ ജീവിതത്തിൽ അടപെട്ടുകൊണ്ട് ഇസഹാക്കിനെ സംരക്ഷിക്കാൻ കൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇസഹാക്കി സംഭവിക്കുന്ന ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് പന്ത്രണ്ടാം വാക്യം നമ്മൾ നോക്കുമ്പോഴേ ഇസഹാക്ക് വളരെ കാര്യക്ഷമയുള്ള ആളാണ്, വളരെ കഴിവുള്ള ആളാണ്. ആ ദേശത്ത് പാർത്തുകൊണ്ട് ഇസഹാക്ക് എന്ത് ചെയ്തു? ആദ്യം ചെയ്യുന്നത് ആ തന്റെ കൃഷി മുഴുവൻ അവിടെ ഇറക്കിയ, അവിടെ വിളവ് മുഴുവൻ ഉണ്ടാക്കിയാണ്. അവിടെയൊക്കെ ദൈവത്തിന് അനുഗ്രഹം ഇസഹാക്കിനുണ്ട്. വളരെ കുറഞ്ഞ നാളുകൊണ്ട് തന്നെ ആ ദേശത്തുണ്ടായിരുന്ന രാജാവിനേക്കാൾ അപ്പുറം അധികം സ്വത്ത് സമ്പാദിക്കുവാനൊക്കെ ഉള്ള കഴിവ് ഇസഹാക്കിനുണ്ടായി. ഇസഹാക്കിനും അവരുടെ ആടുപാടുകള് അതുപോലെ തന്നെ എല്ലാ വിധ കൃഷി സമ്പത്തും വളരെ ചുരുങ്ങിയ നാളുകൊണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ എന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ വനമേ നടന്ന ആളുകളും ഒക്കെ ആളുകൾ അമേരിക്കയിൽ വന്ന് വളരെ കാര്യമായിട്ട് രാജ്യം പറഞ്ഞത് കഷ്ടപ്പെട്ട് ഇന്ന് വലിയ ഇവിടെയുള്ള ആളുകളെക്കാൾ കൂടുതൽ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ഉയർന്ന ആളുകൾ പലരുമുണ്ട്. വളരെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയരുമ്പോൾ നമ്മൾ എന്തും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും ഉണ്ടായിരുന്നു. ആ ഒരു തിരിച്ചറിവ് നമ്മൾ എന്ത് നഷ്ടപ്പെടുന്നുവോ പിന്നെ ആ സമ്പത്ത് നമുക്ക് നിലനിൽക്കത്തില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഇസഹാക്ക് ആ ദേശത്തുണ്ടായിരുന്ന ആളുകളെക്കാൾ അപ്പുറം വളരുവാണ്ടപ്പോഴും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തു. പക്ഷെ ഇവിടെ എത്തിയോ അങ്ങനെ അനുഗ്രഹിച്ച ദൈവത്തെ കുറച്ച് നാളത്തേക്ക് ഇസഹാക്ക് മറന്നു തോന്നും. അങ്ങനെ മറന്നതുകൊണ്ടാണ് നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ എന്തുണ്ടായി, അങ്ങനെ അവൻ വളരെ ആടുപാടുകളും അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാർ ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്റ്റർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്റ്റർക്ക് എന്ത് തോന്നി? ആ ദേശനിവാസികൾക്ക് അവനോട് അസൂയ തോന്നി. നമുക്കറിയാം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് അസൂയ തോന്നുന്നത് എന്താണ്? തങ്ങൾക്കില്ലാത്ത എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ നേടിയെടുക്കപ്പെടാം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് അസൂയ തോന്നുന്നത് അവന് സാമ്പത്തികമായിട്ട് ഉയരപ്പെടാം. ഒരു പിശാചിന് ഒരു മനുഷ്യനോട് അസൂയ തോന്നുമ്പോൾ ഒരു മനുഷ്യൻ ആത്മീയമായിട്ട് ഉയരപ്പെടാം. പക്ഷെ ആത്മീയമായിട്ട് ഉയർന്ന ഒരു മനുഷ്യന് മനുഷ്യനോട് ഒരു പിശാചിന് അസൂയ തോന്നിയാൽ ആ പിശാചി ഒരിക്കലും അദ്ദേഹത്തെ കുറച്ചു നാളൊക്കെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ നിത്യമായിട്ട് ഉപദ്രവിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം ആ വ്യക്തി പൂർണ്ണമായിട്ട് ഇടപെടും. ഇവിടെ ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഒരുപാട് ധനമുണ്ടായി, ആടുപാടുകൾ ഉണ്ടായി, ദാസിദാസന്മാരുണ്ടായി. തദ്ദേശവാസികൾക്ക് ശക്തമായിട്ടുള്ള അസൂയ ഇസഹാക്കിന് ഉണ്ടാവുകയാണ്. ആ അസൂയ മൂലം ഇസഹാക്കിനവിടെ നിലനിൽക്കാനായിട്ട് കഴിയുന്നില്ല. ഇസഹാക്കിന് താൻ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടത് ജപികേട് വന്നു. കാരണം എന്താ അറിയാമോ, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ടായി, അവൻ ചെന്ന സ്വത്വം ദൈവം ശക്തമായിട്ട് അവനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അവിടെ വാക്യം അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അവന്റെ ഓരോ വിയർപ്പിന്റെ വിയർപ്പിലും പ്രതിഫലം ലഭിച്ചിട്ടുള്ള ദൈവത്തിന്റെ കഷ്ടമായ നടപടിയിലുണ്ടായി. അതുകൊണ്ടാണ് അത്രമാത്രം ഉയർച്ച ഉണ്ടായത്. പക്ഷേ ഈ ഉയർച്ച ഉണ്ടാക്കിയ ദൈവത്തെ അല്പമൊക്കെ അവിടെ എങ്ങും ഇസഹാക്ക് ദൈവത്തോട് ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതൊന്നും പറയുന്നില്ല. പക്ഷെ ദൈവം വീണ്ടും വീണ്ടും ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ദൈവം ആഗ്രഹിച്ചതുപോലെ ദൈവത്തിന് ഇസഹാക്കിന് കൊടുക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് തന്റെ സമ്പത്ത് തനിക്കൊരിക്കലും നിലനിർത്താൻ കഴിയുന്നില്ല. നമ്മളെപ്പോഴും ചിന്തിക്കണമേ, നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നേടിയെടുത്തത് ഉള്ള പലതും നമ്മളെ എന്നും നിലനിർത്താൻ കഴിയില്ല. ഒരിക്കലുമില്ല, നമ്മൾ നേടിയെടുത്ത ഒന്നും തന്നെ ഒരിക്കലും നമ്മൾ നിലനിർത്താൻ കഴിയില്ല. ഭൂമിയിൽ ഒരു വർഷം നിലനിർത്തിയിട്ടുമില്ല. ഇപ്പോൾ ഒക്കെ ചിലപ്പോൾ ഒരു സൗകര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നാം നേടിയെടുത്തത് എക്കാലം നമ്മൾ നിലനിർത്തണമെങ്കിൽ അത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാത്ത വേറെ ഭൂമിയിൽ ഒന്നും ഇല്ലെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമാണ്. ഇവിടെ ഇസഹാക്കിന്റെ ജീവിതത്തിൽ പലതും നേടിയെടുത്തു. ആ ദേശത്തുണ്ടായിരുന്ന രാജാവിനേക്കാൾ അപ്പോൾ ഇസഹാക്ക് ഉയർന്നു. പക്ഷെ ആ നേട്ടങ്ങളും ഇസഹാക്കിൽ നിലനിൽക്കില്ല. ഇസഹാക്കിന്റെ ജീവിതത്തിൽ വന്ന രണ്ടാമത്തെ ഒരു ചെറിയ പരാജയമായിട്ട് നമ്മുടെ ജീവിതത്തിലും ചിന്തിക്കേണ്ട ഒരു സംഗതിയായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. മൂന്നാമതായിട്ട് ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പാളിച്ച എന്ന് പറയുന്നത് അങ്ങനെ സമ്പത്ത് തന്നെ നിലനിർത്തിയില്ല. അവിടുത്തെ ജനങ്ങളുമായിട്ട് താൻ വഴക്കുണ്ടാക്കിയിട്ട് തന്റെ സമ്പത്ത് മൂലം ഉണ്ടാക്കിയ സമ്പത്ത് മൂലം ദേശം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ 17 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇസഹാക്ക് ചെല്ലുന്നത് കേദോർ താഴ്വരയിൽ താൻ കൂടാറ് കടിച്ചു അവിടെ പാർത്തു. എന്നിട്ട് ആദ്യത്തെ സ്ഥലത്ത് താൻ കൂടാറ് പഠിച്ചതായിട്ടൊന്നും കാണുന്നില്ല.
രണ്ടാമതായിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി അദ്ദേഹം ആദ്യം ചെയ്തത് അവിടെ പോയി ഒരു കൂടാറ് പഠിച്ചു. പിന്നെ കൂടാറ് പഠിച്ചിട്ട് താൻ ചെയ്ത രണ്ടാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? തന്റെ കാല അത് പതിനേഴാം വായിക്കുമ്പോൾ പതിനെട്ടാം വായിക്കാറാം വായിക്കുന്നു. അവിടെ പാർത്തു തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫിലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേര് തന്നെ ഇട്ടു. ഇസഹാക്കിന്റെ ദാസിദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരുറവുള്ള കിണർ കണ്ടു. അപ്പൊ നമ്മളിവിടെ കാണുന്ന ഒരു സംഗതി, ആദ്യം ഞാൻ പറഞ്ഞല്ലോ അബ്രഹാം ഇസഹാക്ക് ആ ദേശത്ത് വിളവുണ്ടാക്കി ഒരുപാട് സമ്പത്തുണ്ടായി. പക്ഷെ ആ സമ്പത്ത് നേടും എന്ന കാരണം അവിടുത്തെ ജനങ്ങൾ ഇസഹാക്കുമായിട്ട് വഴക്കുണ്ടാക്കി അവിടുന്ന് പോകേണ്ടതെന്ന് വന്നു. രണ്ടാമതായിട്ട് മറ്റൊരു സ്ഥലത്ത് ചെന്നു അവിടെ ചെന്നിട്ട് ആദ്യം ഇസഹാക്ക് ചെയ്യുന്നത് ഒരു നല്ലൊരു കൂടാരം ഉണ്ടാക്കി. പണ്ടത്തെ ആളുകൾ ഇന്ന് നമ്മൾ ആളുകൾ ഉണ്ടാക്കുന്ന വലിയ കെട്ടിടം ഉണ്ടാക്കിയതല്ല, അവർ സുഖമായിട്ട് വസിക്കുന്നത് കൂടാരങ്ങളായിരുന്നു. നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ കൂടാര നിവാസികളായിരുന്നു. കാരണം അവർക്ക് സ്വസ്ഥമായ ഒരു സ്ഥലം ഇല്ലായിരുന്നു. അവരിങ്ങനെ സഞ്ചാരവാസികളാണ് നമുക്കറിയാം. പഴയ ഹിബ്രു പിതാക്കന്മാരുടെയൊക്കെ ചരിത്രം നിന്ന് അവർ ചോദിക്കപ്പെടുന്നത് ഇസ്രാക്കും അതിലൊരു കണ്ണിയാണ്. അങ്ങനെ ഇസ്രാ കൂടാരം ഉണ്ടാക്കുന്നു. കൂടാരം ഉണ്ടാക്കി ഇസ്രാക്ക് ആദ്യം ചെയ്ത പ്രവൃത്തി എന്താ? തന്റെ പിതാവ് കുഴിച്ചതും ഫിലിസ്തീന് നികത്തിയതുമായ കിണറുകൾ വീണ്ടും താൻ കുഴിക്കുകയും അവിടെ വള്ളം കണ്ടെത്തുകയും തന്റെ പിതാവ് അതേ പേരുകൾ അവിടെ കൊടുക്കുകയും ചെയ്തു. ഈ ഒരു ആശയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി, നഷ്ടപ്പെട്ടു പോയ പാരമ്പര്യങ്ങളെ പുറത്താവിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഇസഹാക്ക് അപ്പന്റെ കിണറുകൾ കുഴിച്ച് അപ്പന്റെ പേരിടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ പാരമ്പര്യങ്ങളെ വീണ്ടും പുറത്താവിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഇസഹാക്ക് ഇവിടെയും ഒരു ഇസഹാക്കിന്റെ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യങ്ങളെ വീണ്ടെടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഈ പാരമ്പര്യങ്ങളെ നമ്മളൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലൊക്കെ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് നമ്മുടെ പാരമ്പര്യം ട്രഡീഷൻ പറ്റുന്ന ഒരു സഭയാണ് നമ്മുടെ. ഞാൻ തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നവളാണ് ഒരാൾ. പക്ഷെ ട്രഡീഷൻ ഈ ട്രഡീഷനെ ചിന്തിക്കുക ചെയ്യണം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന പലരും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം? എന്താണ് ഈ പാരമ്പര്യം? എങ്ങനെയാണ് ഈ പാരമ്പര്യങ്ങളെ സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു അറിയാൻ പാടില്ല. എല്ലാവരും പറയുന്നത് പാരമ്പര്യം ട്രഡീഷൻ, ഞങ്ങൾ വലിയ പാരമ്പര്യം ഉള്ളവരാണ്, നമുക്ക് മാത്രം എന്തൊക്കെ പറയുന്നത് പലരും. പക്ഷെ എന്താണ് ഇവരുടെയൊക്കെ പാരമ്പര്യം എന്നുള്ളത് നമുക്കിപ്പോഴും അത് അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് പറയാം. ശരിക്കും നമ്മുടെ ട്രഡീഷനെ പിൻപറ്റുമ്പോൾ ഈ ട്രഡീഷനെ പാരമ്പര്യങ്ങളെ നിലനിർത്താനല്ല പാരമ്പര്യങ്ങളെ, ഓരോ പാരമ്പര്യങ്ങളും നമ്മൾ സ്വീകരിക്കുന്നത് ആ പാരമ്പര്യങ്ങൾക്കപ്പുറമുള്ള ദൈവത്തെ ഭക്തിയെ നിലനിർത്താണ്. ഈ ഭക്തിയെ വിസ്മരിച്ചുകൊണ്ടുള്ള പാരമ്പര്യങ്ങൾക്ക് എന്താ പ്രസക്തി ഉള്ളത്? ഒരു പ്രസക്തി ഇല്ല. ഭക്തിയെ നിരാകരിച്ചുകൊണ്ടുള്ള പാരമ്പര്യങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ കിണറൊക്കെ വീണ്ടും കുഴിച്ചു മണ്ണൊക്കെ മാറ്റി വെള്ളം കണ്ടു അപ്പന്റെ പേരൊക്കെ ഇട്ടു വലിയ ഗവേലൊക്കെ നടത്തി. പക്ഷെ സദ്ദേശ നിവാസികൾ വീണ്ടും ഇവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. കിണറിനെ ആദ്യം സ്വത്തിനെ ചൊല്ലി വഴക്കുണ്ടാക്കിയെങ്കിൽ രണ്ടാമതായിട്ട് താൻ കുഴിച്ച കിണറിനെ ചൊല്ലി വീണ്ടും അവിടെ വളരെ പ്രതിബന്ധം ഉണ്ടാവുക. അപ്പൊ നമ്മൾ പാരമ്പര്യങ്ങള് തീർച്ചയായിട്ടും പാരമ്പര്യങ്ങളാ സഭയെ വിശ്വാസം യാതൊരു സംശയവുമില്ല. പാരമ്പര്യങ്ങൾ മാത്രം നമ്മൾ നിലനിർത്തുന്നത്. പക്ഷെ ഈ പാരമ്പര്യങ്ങൾ എന്തിനാ? പാരമ്പര്യങ്ങളെ ട്രഡീഷൻസൊക്കെ നമ്മൾ അനുശാസിക്കുന്നത് സത്യദൈവത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ ഉയർത്തി കാണിക്കാൻ, സത്യവിശ്വാസത്തിലുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ, അതായത് ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ നയിക്കാനായിരിക്കണം. മാതാവിനുള്ള വിശ്വാസമാണെങ്കിലും ഇപ്പൊ നമ്മൾ അമ്മയുടെ നാമത്തിൽ നോക്കി നോക്കുക. ഇതൊക്കെ ഇതൊക്കെ എല്ലാവരും അനുഷ്ഠിക്കുന്നു, ഞാനും അനുഷ്ഠിക്കുന്നു, അങ്ങനെ ഒരു തരത്തിലല്ല. മാതാവിന്റെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ മാതാവ് എങ്ങനെ ജീവിച്ചു, മാതാവ് എങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് എങ്ങനെ കസ്തതിയിൽ ശൈലിനെ പ്രാപിച്ചു, അതേ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുമ്പോഴല്ലേ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്ന ആ മഹത്വം നമ്മൾ നിലനിൽക്കേണ്ടത്? എനിക്ക് വളരെ രസകരമായ ഒരു കാര്യം ഓർമ്മയുള്ളത് ഈ പാരമ്പര്യത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോഴെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു തമാശയാണ്. ഒരിക്കല് എന്റെ ഇടവക പള്ളിയിൽ, അവിടെ വലിയ പള്ളിയാണ്, 10,000 മെമ്പർക്കുള്ള വലിയ പള്ളി. അവിടെ ഓരോ സ്ഥലങ്ങളിലും വിവിധ കുരിശടികളുണ്ട്. ഓരോ കുരിശടിയും ആ ഭാഗത്തുള്ള ആളുകൾ ഏറ്റെടുത്ത് നടത്തും. അപ്പൊ പള്ളിയേക്കാൾ പലർക്കും വലിയ പ്രസക്തി അതാത് കുരിശടികളാണ്. പല ആളുകളും മനോഭാവം ഈ കുരിശടിയൊക്കെ തട്ടവാട്ട സ്വത്താണെന്നുള്ളതാണ്. ഈ വർഷത്തിൽ ഒരിക്കല് ഈ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും വലിയ പെരുന്നാളുകൾ ഇങ്ങനെ പോകും. പെരുന്നാളിൽ പ്രാസ ഇറങ്ങും. പ്രാസ ഇറങ്ങുമ്പോൾ അതാത് കുരിശടിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവിടെ വളരെ പള്ളിയേക്കാൾ നല്ല ഭംഗിയായിട്ട് ലൈറ്റുകളും ഇരുവരെയൊക്കെ ജീവിക്കുകയും അതുപോലെ തന്നെ തോരണമൊക്കെ വളരെ ആഡംബരമായ രീതിയിലാണ് അവിടെ അവർ ഭംഗിയായിട്ട് അത് കാത്തു സൂക്ഷിക്കുന്നത്. അപ്പം ഒരു പുതിയ അച്ഛൻ വികാരിയായിട്ട് അവർ ചോദന ഏറ്റു. അപ്പം അച്ഛനറിയാതെ സാധാരണ പാരമ്പര്യം നോക്കി ഒരു കുരിശടി ചെല്ലുക, റാഫയാ ചെല്ലുക, അവിടെ നിന്ന് ദൂപ്രാർത്ഥന നടത്തുക, കുരിശെടുത്ത് ജനങ്ങളെ ആശീർവദിക്കുക, അതിനുശേഷം അവിടെ വളരെ നല്ല രീതിയിൽ സജ്ജീകരണം ഒരുക്കി ആളുകൾക്ക് ഒരു നന്ദി പറയുക, പിന്നെ വന്നതുപോലെ റാഫ അടുത്ത കുരിശടിയിലേക്ക് പോവുക. സാധാരണ അച്ഛന്മാരെ കണ്ടുവരുന്ന ഒരു പാരമ്പര്യമാണ്. അച്ഛൻ അവിടെ വന്നു, അവിടെ ഗൂപ്രാർത്ഥന നടത്തി, ഈ കാര്യങ്ങളൊക്കെ നൽകി, സ്വാഭാവികമായിട്ട് പതിവ് പോകുന്ന അച്ഛൻ മനുഷ്യർക്ക് അനുമതി ചെയ്തു, ഈ ദേശത്തുള്ള ആളുകൾക്ക് നന്ദി, ഇനി നമ്മൾ പ്രാർത്ഥന വന്നത് പോകണം എന്ന പ്രദക്ഷിണം അടുത്ത അന്താങ്കിലേക്ക് പോകും. ഇതേ കൊണ്ട് പറഞ്ഞു തരികയും അവിടെ പൂരം ബഹളം. ഒരാൾ എഴുതിയിട്ട് അച്ഛ ഇവിടെ ചില പാരമ്പര്യങ്ങളുണ്ട്, അച്ഛൻ അത് ഞെട്ടിപ്പോയി. കാരണം ഇതുവരെ കണ്ട പാരമ്പര്യങ്ങളല്ലാത്ത ഒരു പാരമ്പര്യമുണ്ട്. മൈക്ക് എടുത്ത് അനൗൺസ് ചെയ്തു, ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മാറ്റത്തിലുണ്ട്, ചെണ്ടവേളമുണ്ട്. ചവാറ്റെ കുറിച്ച് പാരമ്പര്യം ഇവിടെ പെരുന്നാൾ പൂർണ്ണമാകണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് പാട്ടും ചാർത്തൊക്കെ ചേർത്തോട്ട് ഒരു ബാധ്യത്തിന്റെ ചെണ്ടപാടമുണ്ട്. അച്ഛൻ അറിയാതെ പോയി, പാവം അച്ഛൻ ആദ്യമായിട്ടോ അച്ഛൻ തന്നെ അവരുടെ പാരമ്പര്യം നടക്കട്ടെ വിചാരിച്ച് അച്ഛനെ സമ്മതിച്ചു. കാരണം ചില സമയങ്ങളിലൊക്കെ ജനങ്ങളുടെ പാരമ്പര്യത്തിനൊക്കെ നിൽക്കണമല്ലോ ഞങ്ങളുമൊക്കെ. ദൈവമാതാവിന്റെയും ഗീവറി സഹതായുടെയും തിരിച്ചേറ്റുമുള്ള കുരിശയുടെ മുന്നിൽ ബാലചിത്രത്തിൽ ചെണ്ടവോളം നടത്തുന്ന പാട്ടുകളാണെന്ന് അറിയാമോ? ബാലഗോപാൽ എണ്ണ വെപ്പിക്കുന്ന പാട്ടും പിന്നെ ഉറവശി ഉറവശി ഇതുപോലുള്ള പാട്ടുകളാണ് നടക്കുന്നത്. നോക്കണം, ഈ പാരമ്പര്യം എന്ന് പറയുന്ന സംഗതികളുടെ മഹത്വം അറിയാത്ത മനുഷ്യന്റെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന ഇന്ന് നമ്മുടെ ആത്മീയതയിലൊക്കെ വന്നുപോയ ഏറ്റവും വലിയ പ്രതിബന്ധം എന്നറിയാമോ? എന്താണ് യഥാർത്ഥ പാരമ്പര്യം? എന്തിനാണ് അത് പാരമ്പര്യം ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്ത ഭക്തി ശൂന്യരായ സമൂഹത്തിന്റെ കയ്യിലാണ് ഇന്ന് പലപ്പോഴും കുറച്ച് ആളുകളുടെ കയ്യിലാണ് ഇന്ന് പള്ളികളും അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികളും ഒക്കെ വളരെ വേദനയോടുകൂടി പറയേണ്ടി. പാരമ്പര്യങ്ങളും അനുശാസനങ്ങളും ഒക്കെ നമ്മളെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ തന്നെ നിലനിൽക്കാനല്ല, അല്ലെങ്കിൽ നശിച്ചുപോകുന്ന പാരമ്പര്യങ്ങളെ, ഏതാനും ആളുകളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന പാരമ്പര്യങ്ങളെ നിലനിർത്താനല്ല. ഓരോ പാരമ്പര്യങ്ങളും ട്രഡീഷനുകളും സർവശക്തനായ ദൈവത്തെ അറിഞ്ഞ് ആ നാമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് പാരമ്പര്യങ്ങൾക്ക് നിലനിൽപ്പുള്ളതും അതിന് മഹത്വമുള്ളതുമുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ വിശ്വകാത്ത ചെയ്യുന്ന ശരിയോ തെറ്റെന്നോട് പറയാനല്ല ഞാൻ ഇത് ഉദ്ദേശിച്ചത്. എന്റെ മനസ്സിൽ ഈ ഭാഗം വായിച്ചപ്പോൾ നമ്മുടെ ആത്മീയതയുമായി ചേർത്ത് പിടിച്ചത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും വിശ്വനാഥന്റെ ഭക്തിയെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരുമല്ല. അദ്ദേഹം വലിയ മഹത്വമുള്ള മനുഷ്യനാണ്. പക്ഷെ ഇവിടെ വായിക്കുമ്പോഴും ഉണ്ടാകുന്ന ചില നമ്മുടെ ഭക്തിയുമായിട്ട് ചേർത്ത് പിടിക്കുമുണ്ടെങ്കിൽ അക്വപ്പതകൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് അവിടെ വിശ്വനാഥ് പരാജയപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ വായിക്കാൻ നമുക്കറിയാം, താൻ അപ്പം കുഴിച്ച കിണർ വീണ്ടും കുഴിച്ച് കോരി വെള്ളം കണ്ട ആ വെള്ളം തനിക്കോ തന്റെ പിൻഗാമികൾക്കോ ഉപയോഗിക്കേണ്ട കൊണ്ട് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് നിവാസികൾ വെള്ളം ഉണ്ടാക്കുകയും വീണ്ടും അത് നികത്തുകയും ചെയ്യുന്ന കാര്യം. പിന്നീട് എങ്ങോട്ട് പോകണമെന്ന് ഈശാദിന് അറിയത്തില്ല. വളരെ വളരെ വേദനാജനകമായ ഒരു നിമിഷത്തിൽ, എന്ത് ചെയ്യണം അറിയാത്ത ഒരു നിമിഷത്തിൽ ഇസ്രായേലിന്റെ ദൈവം, തന്റെ പിതാവിന്റെ ദൈവം വീണ്ടും ഈശാദിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. ഇവിടെയാണ് നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ആ ദൈവസ്നേഹത്തിന്റെ മഹത്വം ഞാൻ നിങ്ങൾ ദർശിക്കേണ്ടത്. ഏറ്റവും വേദനയുള്ള തന്റെ സമ്പത്ത് തന്നെ നിലനിർത്താത്ത, തന്റെ പാരമ്പര്യം തന്നെ ഭക്തിമകരാത്ത ശോചനീയമായ നിമിഷത്തിൽ ദൈവത്തിന്റെ ഇടപെടലിൽ വീണ്ടും ഈശാദിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ നിന്ന് അവൻ പേർത്തിരിക്കു പോയി അന്ന് രാത്രി യഹോവ അവൻ പ്രത്യക്ഷനായി 24 പാർട്ടിയത്. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ ദാസനായ അബ്രഹാം ദിവസം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അറിയിച്ചു. എന്തെന്നറിയാതെ പകച്ചുപോയ ഇസഹാക്കിന്റെ മധ്യത്തിൽ തന്റെ പിതാവിന്റെ ദൈവം വീണ്ടും എഴുന്നള്ളി വരികയും എന്നിട്ട് അവിടെ പറയുന്നത്, നീ ഭയപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട, നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു ഞാൻ. ആ നിന്റെ പിതാവായ വിശ്വാസിയായ നിന്റെ പിതാവിന്റെ അബ്രഹാമിന്റെ കൂടെ ഇരുന്നത് പോലെ തന്നെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. അവിടെയാണ് ഇസ്ഹാക്കിന്റെ ആത്മീയതയ്ക്ക് ഒരു പുതിയ രൂപാന്തരം ഉണ്ടാകുന്നത്. ദേശം ലഭിച്ച ഇസ്ഹാക്ക് ആദ്യം കൃഷി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ, ദേശം ലഭിച്ച ഇസ്ഹാക്ക് രണ്ടാമതായിട്ട് അപ്പന്റെ പാരമ്പര്യം കിണർ കുഴിച്ച് വെള്ളം കണ്ടത് സുഖമായിട്ട് ജീവിക്കാൻ ശ്രമിച്ചെങ്കിൽ, മൂന്നാമതായിട്ട് ഈ ദൈവിക ദർശനം ഉണ്ടാകുമ്പോൾ ഇസ്ഹാക്ക് ചെയ്യുന്ന എന്തെന്നുള്ളത് നമ്മൾ തുറന്നുള്ള വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവനെന്താ ചെയ്തു? അവൻ അവിടെ ഒരു യാഗപീഠപ്പെടുത്തു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു, അവിടെ തന്റെ കൂടാരം അടിച്ചു, അവിടെയും ഇസ്ഹാക്കിന്റെ ദാസമാർ ഒരു കിണർ കുഴിക്കുകയും ചെയ്തു. എന്താ നമ്മൾ കാണുന്നത്? മൂന്നാമത് ഈ ദേർച്ചത എന്ന് പറഞ്ഞ ദേശത്ത് ചെല്ലുമ്പോൾ അബ്രഹാം ഇസ്ഹാക്ക് അവിടെ വിളമറക്കിയില്ല, ഇസ്ഹാക്ക് അവിടെ കിണർ കുഴിച്ചില്ല, ഇസ്ഹാക്ക് ആദ്യം ചെയ്തത് തന്റെ പ്രയാസത്തിലും തന്റെ ബുദ്ധിമുട്ടിലും തന്നോട് ഇടപഴകിയ തന്റെ പിതാവിന്റെ ദൈവത്തിന് താൻ ബലിപീഠമുണ്ടാക്കുകയും ഭക്തിയോടുകൂടി അവിടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. ആ ആരാധനയുടെ പൂർത്തീകരണത്തിൽ അവിടെ ഇസ്ഹാക്കിന് കൂടാരമുണ്ടായി, അവിടെ ഇസ്ഹാക്കിന്റെ ദാസന്മാര് കുഴിച്ച കിണറിൽ വെള്ളമുണ്ടായി. തുറന്ന് നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ സമയം പോകുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് വായിക്കുന്നില്ല, തുറന്ന് നമ്മൾ കാണുന്നത് ഈ ഇസഹാക്കിനോട് യുദ്ധമുണ്ടായിട്ടുള്ള ഈ അഭിമേലേഖ അല്ലെങ്കിൽ ഇസഹാക്കിനോട് ശത്രുത കാണിച്ച ഫിലിസ്തീനും അഭിമേലേഖും എന്തോ ഒരു ഭയാനക തിരിച്ചറിവ് ഉണ്ടായിട്ട് ഇസഹാക്കിനെടുത്തു വരികയും തന്റെ ആശയവിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, എന്നിട്ട് ഇസഹാക്കിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നീ ദൈവമുള്ളൊരു മനുഷ്യന്ന് ഞാൻ നിന്നെ കണ്ട് തിരിച്ചറിയുന്നത്. എപ്പോഴാണ് ഈ അഭിമേലേക്ക് അല്ലെങ്കിൽ ഈ ഫെലിസ്റ്റ സമൂഹം ഇസഹാക്ക് ദൈവമുള്ള മനുഷ്യൻ തിരിച്ചറിഞ്ഞത്? അവിടെ വെള്ളമുണ്ടാക്കിയപ്പോഴും വെള്ളം കുഴിച്ചപ്പോഴും അല്ല ഇസഹാക്കിനെ തിരിച്ചറിവുണ്ടായത്. സത്യദൈവത്തിന്റെ നാമധേയത്തിൽ എപ്പോഴ ഇസഹാക്ക് ആരാധന അർപ്പിച്ചോ ആരാധനയ്ക്ക് ശേഷമാണ് ശരിക്കും ഈ ജനത്തിനും ഈ രാജാവിനും ഇസഹാക്ക് ദൈവമുള്ളൊരു മനുഷ്യനുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇത് വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എപ്പോഴും നമ്മുടെ ആരാധന സത്യസന്ധതയോട് പൂർത്തീകരിക്കപ്പെടുന്നുവോ അന്ന് ലോകവും സമൂഹം മുഴുവനും നമ്മളെ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും. അന്ന് ഈ ശത്രുത എന്ന് പറഞ്ഞ രാജാവ് വലിയ വിരുന്നുണ്ടാക്കി അവരെല്ലാവരും ചേർന്ന് കൊണ്ട് ഭക്ഷിക്കുകയും അവർ ബന്ധം പുനഃസ്ഥാപിക്കുകയും വളരെ സ്നേഹത്തോടും താഴ്മയോടും കൂടെ ഈ രാജാവ് ഇസഹാക്കിന്റെ അടുത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇസഹാക്കിന്റെ മുഖത്ത് നോക്കി പറയും, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് വിരുന്നൊഴുക്കി സന്തോഷമായിട്ട് അവര് പാനപാത്രം ചെയ്തു. അവര് സമാധാനത്തോടെ ആ രാജാവും കൂട്ടരും തിരിച്ചു പോവുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ചിന്തിക്കേണ്ട പാഠമാണ്. ഒന്ന്, ഞാൻ പറഞ്ഞത് പലപ്പോഴും ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടും നന്മയോടും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ആ നന്മയുടെ പ്രതിഫലം അനുഭവിക്കുന്നത് നമ്മുടെ മക്കളുടെ ജീവിതത്തിലാണ്. അവർ തെറ്റിപ്പോയാലും അവർക്ക് ദിശ അറിയാതെ ചുവടുകളിലേക്കാണ് വിളിക്കാനുള്ള പാറി അറിയാതെ അവരും അവരുടെ വിഴികൾ ഉയരങ്ങളിലേക്ക് പതിക്കുമ്പോഴും അവരറിയാത്ത ഒരു ദൈവിക സംരക്ഷണം, അവരറിയാത്ത ഒരു ദൈവിക ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവരുടെ തിരിച്ചറിവ് നമുക്ക് ലഭിക്കട്ടെ. രണ്ടാമതായിട്ട്, ജീവരക്ഷയ്ക്ക് വേണ്ടി നുണ പറയാൻ നമ്മൾ ശ്രമിച്ചാലും ഒരു നുണയും നമ്മളെ സംരക്ഷിക്കത്തില്ല. നമ്മുടെ നേരും നീതിയുള്ളവരാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുള്ള സംശയം. മൂന്നാമതായിട്ട്, സമ്പത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ആ സമ്പത്ത് നമ്മളെ നിലനിർത്തി. നാലാമതായിട്ട്, പല ട്രഡീഷനും പാരമ്പര്യങ്ങളും ഒക്കെ നമ്മൾ മുഴുവൻ പിടിച്ചുകൊണ്ട് അതിൽ മാത്രം നമ്മൾ ജീവിക്കുമ്പോഴും അത് നമ്മളെ സംരക്ഷിക്കുകയില്ല. നമ്മളെ സംരക്ഷിക്കുന്നൊന്ന് മാത്രമേ ഉള്ളൂ, സത്യദൈവത്തിലുള്ള ആരാധന. ആ ആരാധന വിശുദ്ധിയോടും നന്മയോടും അർപ്പിക്കുന്നിടത്തോളം കാലം ഈ ജീവിതത്തിൽ ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. ഏതൊക്കെ ശക്തിയോട് നമ്മളെ കീഴ്പ്പെടുത്താൻ വന്നിട്ടുണ്ടോ അവരൊക്കെ നമ്മുടെ കാൽ കീഴിൽ ദൈവം നമ്മളെ കൊണ്ടുവരും എന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവ് ഈ ഭാഗത്ത് നിന്ന് നമ്മളെ ബോധ്യപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ വാക്കുകൾ വിസ്മരിക്കട്ടെ. ദൈവമാതാവും അബ്രഹാമും ഇതുപോലുള്ള വലിയ വലിയ ആളുകൾ അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കി രുചിച്ചറിഞ്ഞ് പഠിപ്പിച്ച ആ പാരമ്പര്യങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിച്ച് ആ പാരമ്പര്യങ്ങളിൽ നിലനിന്നുകൊണ്ട് അപ്പുറമായ പാരമ്പര്യങ്ങളുടെ തലമുറയ്ക്കപ്പുറമായ ദൈവമുഖം ദർശിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ശരിക്കും സത്യ ആരാധനയിലൂടെ ചൈതന്യം എനിക്കും അവിടെയാണ് ശാന്തവും സാന്ദ്രവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട പറയാൻ. അങ്ങനെ ഒരു ആത്മീക ബോധ്യം ഈ ദൈവമാതാവിന്റെ നാമധേയത്തിന് അല്ലെങ്കിൽ പരിശുദ്ധമായ കൂടാര പെരുന്നാളൊക്കെ നമ്മൾ ആഘോഷിച്ചുകൊണ്ട് ആ തേജസ്കരണത്തിന്റെ നിറളിൽ ജീവിക്കുന്ന വിശ്വാസികളുടെ സമൂഹമായ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. ദൈവം അനേവരെയും പാഠ്യപ്പെട്ടിരിക്കട്ടെ.
ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ തലമുറകളിൽ ചെയ്തു വന്ന ചില അനുഗ്രഹിക്കപ്പെട്ട വസ്തുതകളെ ചേർത്തു പിടിച്ചുകൊണ്ട് വളരെ ചിന്തോദ്വീപകമായ ഒരു പ്രഭാഷണം, ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗം നമുക്കായി അദ്ദേഹം ഇവിടെ നൽകുകയുണ്ടായി. അബ്രഹാമും ഇസഹാക്കും യാക്കോബും അറിയപ്പെടുന്നത് വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല ലോകചരിത്രത്തിന്റെ കൂടി ഭാഗമാണ്. ദൈവത്തോടുള്ള അവരുടെ ബന്ധവും അവരുടെ വ്യക്തിത്വങ്ങൾ എപ്രകാരം ദൈവിക ശ്രേണിയിൽ അനുഗ്രഹപ്രദമായി പൂർത്തീകരിക്കപ്പെട്ടുവോ അപ്രകാരമാണ് അവരെ ഇന്നും തലമുറ അറിയപ്പെടുന്നതും ബഹുമാനിക്കുന്നതും. അവരുടെ ഭവനത്തിന്റെ നാമത്തിലല്ല, എന്നാൽ അവരുടെ വ്യക്തിത്വത്തിന്റെ വിശേഷതകളിലാണ് യഹോവയായ ദൈവം വേദപുസ്തകത്തിലൂടെ അവരെ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തിയത്, ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നമ്മൾ സംതൃപ്തിയും സന്തോഷവും സമാധാനവും തേടുവാൻ ഇഷ്ടപ്പെടാറുണ്ട്. മാനുഷികമായ ബുദ്ധി കൊണ്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പാരമ്പര്യത്തിന്റെ വലിയ ഊറ്റങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാറുമുണ്ട്. അതോടൊപ്പം തന്നെ ആരാധനയ്ക്കും ചെറിയ രീതിയിലെങ്കിലും അതിനകത്ത് പ്രവേശിച്ച് കയറി ഇറങ്ങുന്ന ഒരു രീതിയും ഇന്നും നിലനിൽക്കുകയാണ്. പക്ഷേ ഇതിനെ കൃത്യമായ രീതിയിൽ എവിടൊക്കെയാണ് ജീവിതത്തിൽ പാളിച്ച പറ്റുവാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ലോകത്തോട് നമ്മൾക്ക് ഇമ്പങ്ങൾ കൂടാറുള്ളത്, എന്നാൽ ദൈവ ആരാധനയുടെ മഹത്വത്തിൽ സത്യ ദൈവത്തെ അനുഗ്രഹീതമായി ആരാധിക്കാൻ ശ്രമിച്ചാൽ വലിയവനായ ദൈവം നമ്മുടെ മുമ്പിൽ രാത്രിയിലും പകലിലും നമ്മുടെ നിത്യജീവിതത്തിലും ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ ധ്വനി നമുക്ക് നൽകുമ്പോൾ ആധുനിക ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന എല്ലാ തലമുറയ്ക്കും ഇതൊരു ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് പ്രിയപ്പെട്ട അച്ഛൻ നൽകിയത്. നമ്മുടെ മനസ്സിലൊക്കെ പുതിയ തലമുറകളെ കുറിച്ചൊക്കെ വ്യത്യസ്തമായ ചിന്തകളാണ്. ഈ ചിന്തകൾക്കൊക്കെ ഒരു വലിയ മറുപടി പ്രിയപ്പെട്ട അച്ഛൻ തന്റെ സന്ദേശത്തിലൂടെ നൽകി. ഏവർക്കും ഇത് കുളിർമ നൽകി എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ പുതിയ മേഖലകൾ, ആധ്യാത്മിക അനുഭൂതികൾ പങ്കുവെക്കുവാൻ ഇടയാക്കിയ ഒരു വലിയ സന്ദേശം പ്രിയപ്പെട്ട അച്ഛൻ നൽകിയതിൽ കർത്താവിന്റെ കൃപ പ്രിയപ്പെട്ട അച്ഛനോട് കൂടെ തുടർന്ന് ഉണ്ടാകട്ടെ എന്നും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ ഏറെ ധന്യത തുടർന്ന് ലഭിക്കട്ടെ എന്നും അദ്ദേഹം പോകുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം നടത്തട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്ത പ്രിയ വൈദികരുടെയും എല്ലാ വിശ്വാസ സമൂഹത്തിന്റെയും പേരിലുള്ള പ്രത്യേകമായ നന്ദിയും വിനയവും അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്ദേശത്തിനായിട്ട് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കട്ടെ. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മൾ വിവിധ സ്ഥലങ്ങളിലാണ് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതെന്നറിയാം. എല്ലാവരുടെയും പേരുകൾ ഇവിടെ നമ്മൾ വായിക്കുന്നില്ല എങ്കിലും ഇതിൽ സംബന്ധിക്കുന്ന ഓരോ ആളുകൾക്കും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഇതിൽ സംബന്ധിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് പലപ്പോഴും പല സന്ദർഭങ്ങളിൽ മനസ്സിലാക്കുവാനിടയാകുന്നത്. അപ്രകാരം പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ അവരവർക്ക് ദൈവത്തോട് പറയുവാനുള്ള വിഷയങ്ങളും അപേക്ഷകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ഒരു അവസരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട സുന്നഹദോസ് പിതാക്കന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥനാപൂർവം കാര്യങ്ങൾ ആധ്യാത്മിക തലത്തിലും ഭൗതിക തലത്തിലും എടുക്കുന്ന നിമിഷങ്ങളാണ് ഈ സുന്നഹദോസ്. അത് ഏറ്റവും ധന്യമായിരിക്കാൻ ദൈവം അവരെ നടത്തുവാൻ ഏവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ ഭദ്രാസനത്തിന് വേണ്ടിയും അതിനെ നയിക്കുന്ന ത്രിവേണിക്ക് വേണ്ടിയും കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ വൈദികരെയും ആധ്യാത്മിക നൽവരത്തിൽ നിലനിർത്തുവാനും പരിശുദ്ധാത്മാവിന്റെ ബലം കൊണ്ട് അവരെ നിറയ്ക്കുവാനും പ്രാർത്ഥിക്കണം. ഒപ്പം എല്ലാ വിശ്വാസ സമൂഹത്തെയും നമ്മൾ ഉൾപ്പെടുന്ന ദേശത്തെയും അതോടൊപ്പം തന്നെ നമ്മളായിരിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യത്തിലെ ഭരണ ചുമതല നിർവഹിച്ച് നമുക്ക് വേണ്ടി ഗൗരവപരമായ കാര്യങ്ങൾ ഇടപെടുന്നവർ ഏവരെയും ദൈവമഹത്വത്തിനായിട്ട് അവരെ സമർപ്പിക്കുവാൻ ഇടയാകണം. പ്രത്യേകിച്ച് ഇവിടെ പേര് ലഭിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളായ ജോജി ആൻഡ് ജിനോയ്, അതോടൊപ്പം തന്നെ രോഗിയായിരിക്കുന്ന ലീലാമ, അതോടൊപ്പം ധാരാളം പേർ ചികിത്സയിലും വാർദ്ധക്യത്തിന്റെ പ്രതിസന്ധിയിലും റിട്ടയർഡ് ഹോംസിലും ഒക്കെ താമസിക്കുന്നവരെ നമുക്കറിയാം. അവർ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ഏറെ ധന്യമായ കാര്യങ്ങൾ ചെയ്തുവരുമാണ്. നമുക്ക് ഒരുമിച്ച് ഈ സമയം ഒരു മനസ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിൽ ഇടപെടട്ടെ, കർത്താവ് അവരെ സ്പർശിക്കട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി വരികാം. സർവശക്തനും കരുണാസമ്പന്നനും ഞങ്ങളെ സ്നേഹിക്കുന്നവരുമായ കർത്താവെ, അവിടുത്തെ തിരുപ്പാദത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളൊരു കീർത്തനത്തിലൂടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിച്ചു. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം. പ്രഭാതത്തിലെ വന്ദനം ദൈവം തമ്പുരാൻ സ്വീകരിച്ചുവെന്നും ഞങ്ങളുടെ കൂടെയായിരുന്നുവെന്നും അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വ്യാപരിക്കുവാൻ ഇടയായെന്നും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിവിധ പ്രദേശങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ പ്രകാശരശ്മികളെയും അനുഭൂതികളെയും പങ്കുവച്ച എല്ലാ പ്രിയപ്പെട്ട സമൂഹത്തിനും അവരായിരിക്കുന്ന കുടുംബങ്ങൾക്കും അവരിടപെടുന്ന മേഖലകൾക്കും നന്മ ലഭിപ്പാൻ കർത്താവ് ഇന്നും ഇത് മുഖാന്തരമാക്കിയല്ലോ. ആ ആധ്യാത്മിക നിർവൃത്തിയിൽ തുടർന്നും ജീവിപ്പാനുള്ള ഭാഗ്യവും ബലവും ആയുസ്സും രോഗത്തെ ചെറുത്തു നിൽക്കുവാനുള്ള ദൈവകൃപയും തുടർന്ന് ഞങ്ങൾക്ക് ലഭിക്കാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ സഭയും പിതാക്കന്മാരെയും ശ്രേഷ്ഠ ഇടയനെയും ഒക്കെ ദൈവം നമ്പുരാന്റെ കാരുണ്യത്തിൽ നിറയ്ക്കണമേ. ഭദ്രാസനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി മുന്നോട്ട് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാന്റെ കൃപ കുറഞ്ഞു പോകരുത് എന്ന് മുട്ടിപ്പായിട്ട് അപേക്ഷിക്കുന്നു. ഈ ഭദ്രാസനത്തിനു വേണ്ടി, അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതിനെ നയിക്കുന്ന ആധ്യാത്മിക ഇടയനു വേണ്ടി, വൈദിക ശ്രേഷ്ഠർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ സഭാംഗങ്ങളായി ഇതിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷകളെയും മധ്യസ്ഥതകളെയും ദൈവം നമ്പുരാൻ തൊട്ട് ആശീർവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളിത് കേട്ടതായ വചനത്തിൽ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് വീണ്ടും ഓർക്കുവാനും ഏതൊക്കെ കാര്യങ്ങളിൽ ഞങ്ങൾ അല്പം കൂടി ഊർജം കൊണ്ടുവരണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുവാനും ഓർമ്മപ്പെടുത്തുവാനും ഇസഹാക്കിന്റെ ജീവിതത്തിലൂടെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ലഭിക്കപ്പെട്ട സന്ദേശം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ, ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനും ജീവിതത്തെ അതുമുഖാന്തരം ക്രമപ്പെടുത്തുവാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കുകളുടെ മധ്യത്തിൽ പലപ്പോഴും തൽക്കാലത്തേക്കുള്ള ശാന്തിക്കും ശമനത്തിനുമായി ലോകപരമായ കാര്യങ്ങളിൽ ഇമ്പപ്പെടുകയും താൽക്കാലികമായ നുണകൾ പറഞ്ഞ് ഞങ്ങൾ രക്ഷപ്പെടുവാനും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടല്ലോ. ഇതിനെ ഞങ്ങൾക്ക് മറികടക്കുവാൻ, അത് തെറ്റാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്പെടുത്തുവാൻ, അത് അടിവരയിട്ട് ഉറപ്പിക്കുവാൻ ഞങ്ങൾക്കിന്ന് തന്ന സന്ദേശത്തിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, തുടർന്ന് ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അതിൽ ഏകോപിപ്പിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളെ പ്രാപിക്കുമ്പോൾ ക്രിസ്തു എന്നിൽ പൂർണ്ണമായി വീണ്ടും ജീവനോടെ വസിക്കുന്നു എന്നുള്ള ഉത്ബോധം ഞങ്ങളുടെ മനസ്സിൽ ഭരിക്കുവാൻ അത് മുഖാന്തരമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ കുറവുകളൊക്കെ ക്ഷമിക്കപ്പെടണമേ. അനുഗ്രഹീതമായ നന്മകൾ ചെയ്യുവാൻ ഞങ്ങളെയൊക്കെ കർത്താവ് ഉപയോഗിക്കണമേ. പുനഃഅനുഗ്രഹിക്കപ്പെട്ട സമൂഹമായി വളരുവാനും മറ്റ് മതസ്ഥർക്കും മറ്റ് സമൂഹത്തിന് നന്മ വിതയ്ക്കുവാനും ഞങ്ങളെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠ സന്ദേശം നൽകുവാൻ ദൈവം ഇന്ന് തെരഞ്ഞെടുത്താക്കിയതായ വൈദികനെയും അദ്ദേഹത്തിന്റെ പ്രിയ മാതാവിനെയും കുടുംബങ്ങളെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെയും കർത്താവ് വാഴ്ത്തണമേ. ദൈവം നമ്പുരാന്റെ സന്നിധിയിൽ ഇന്ന് സമർപ്പിക്കുന്ന രോഗികളെ ഞങ്ങൾ പ്രത്യേകമായി അങ്ങയുടെ തിരുസാന്നിധ്യബോധത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അങ്ങ് സ്പർശിക്കണമേ, ആശീർവദിക്കണമേ, തൊട്ട് സൗഖ്യമാക്കണമേ. കർത്താവിന്റെ കാര്യം അവരോട് കൂടെ ഇരിക്കണമേ. കഴിക്കുന്ന ഔഷധങ്ങൾ ദൈവം നമ്പുരാൻ പ്രവർത്തിക്കണമേ. മുൻപ് ഈ ശുശ്രൂഷകളിൽ ഞങ്ങൾക്ക് വേണ്ടി വചനം സംസാരിച്ചവരെയും അതിനുവേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തവരെയും ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും ശ്രേഷ്ഠമായും ആത്മാർത്ഥമായും ക്രമീകരണങ്ങൾ ചെയ്യുന്ന പ്രിയ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ദൈവം നമ്പുരാൻ വാഴ്ത്തി ബലപ്പെടുത്തുമാറാകണമേ. വരുന്ന ആഴ്ചയിലും ഇപ്രകാരം സമ്മേളിക്കുവാൻ ദൈവം നമ്പുരാന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ആധ്യാത്മിക വിശുദ്ധിയിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഭാഗ്യവും കൃപയും നൽകണമേ. ഇന്ന് അരമനയിൽ ഈ ശുശ്രൂഷയ്ക്കായി പ്രത്യേകം അവരുടെ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളെ മാറ്റി ഈ കാര്യത്തിന് വേണ്ടി ഉറപ്പിക്കുകയും ഇവിടേക്ക് കടന്നു വന്ന് ഇതിനെ ധന്യമാക്കുകയും ചെയ്ത വൈദിക സഹോദരങ്ങളെയും പ്രിയപ്പെട്ട ഇതിനോട് ബന്ധപ്പെട്ട് ആയിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും ദൈവം നമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളെ അഭയപ്പെടുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവം നമ്പുരാൻ പ്രീതിപ്പെടുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മുടെ മേലും നമ്മുടെ പ്രിയപ്പെട്ടിരിക്കുന്നവരുടെ മേലും നാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ മേലും, പ്രത്യേക രോഗികളും പ്രയാസത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേലും, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ.
ആമേൻ.
ധന്യവാദം. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായി അറിയിക്കുന്നു. നിങ്ങളുടെ ഹീറോവായ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തുറത്ത പ്രിയപ്പെട്ട ജോണസൻ, അച്ഛനുള്ള സ്നേഹവും തുടർന്ന് അച്ഛന്റെ സാന്നിധ്യം ശുശ്രൂഷ ഉണ്ടാകണമെന്ന് സ്നേഹത്തോട് അപേക്ഷിക്കുന്നതോടൊപ്പം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സാന്നിധ്യം കൊണ്ടും അനുഗ്രഹീതമായ പ്രാർത്ഥനയോട് നല്ല വാക്കുകൊണ്ടും അന്യമാക്കി ഐസനുള്ള സ്നേഹവും നന്ദി ശുശ്രൂഷയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വിവിധ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ഓർക്കുന്നു. ഇതൊരു കാര്യം നിങ്ങളോട് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കാനുള്ളത് സമയം അപ്പം വൈകിയെങ്കിലും വളരെ വേദനയോടുകൂടി നിങ്ങളുമായിട്ട് ഒരു പ്രയാസം പങ്കെടുക്കുകയാണ്. നമുക്കറിയാം ഈ ശുശ്രൂഷ ഇങ്ങനെ രൂപപ്പെടുത്തിയതും വളരെ ഭംഗിയായിട്ട് ഇത് കൊണ്ടോ നടന്നതോ ഒക്കെ നമ്മുടെ അസീന തിരുമനസുകൊണ്ടാണ്. ഇത് മുന്നോട്ട് നയിക്കാനുള്ള ഞങ്ങൾ പ്രേരണ മുഴുവൻ ദൈവത്തിന്റെ കരുണയും തിരുമേനിയുടെ ആ ഒരു നേതൃത്വപാഠവുമായിരുന്നു. എവിടെയെങ്കിലും കുറവുണ്ടാകുമ്പോൾ ഞങ്ങളെ തിരുത്തുകയും നയിക്കുകയൊക്കെ ചെയ്ത് തിരുമേനിയാണ്. തീർച്ചയായിട്ടും തിരുവേനിയുടെ അസാന്നിധ്യം ഈ ശുശ്രൂഷയിൽ വളരെ വേദനയോടുകൂടി ഞങ്ങൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ കേൾക്കുന്ന എല്ലാവരും. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ട് പലരും തിരുമേനി ഈ പ്രസംഗത്തിന്റെയൊക്കെ തുടക്കത്തിലും അവസാനിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് വളരെ ആർക്കും ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും തിരുവേനി പറയാറും പഠിപ്പിക്കാറുള്ളത്. അത് വളരെ ആഴമായ ഒരു അറിവിന്റെ ബോധ്യത്തില പലരും അത് പങ്കുവെച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ആ ഒരു നഷ്ടം വലിയൊരു നഷ്ടം തന്നെയാണ്. ആ ഒരു നഷ്ടം അങ്ങനെ ആവാതിരിക്കാൻ തക്കോളം നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകമായി ഓർക്കണം. നമുക്കറിയാം എവിടെ നന്മയും വിശുദ്ധിയും വരുന്നുവോ അവിടെ തിന്മയുടെ ശക്തിയുണ്ട്. അത് എവിടെയായാലും സംശയമൊന്നുമില്ല. ഫറവോന്റെ കൊട്ടാരത്തില് മോശയുടെ കയ്യിലും ഫറവോന്റെ പുരോഹിതന്മാരുടെ കയ്യിലും മടിയുണ്ടായിരുന്നു. പാമ്പായി തീർന്ന മോശയുടെ കയ്യിലുള്ള മടിയേക്കാൾ കൂടുതൽ മിടുക്കും കഴിവും കല്ലേടെ ഒക്കെ കാണിച്ചത് പാമ്പായി തീർന്നിട്ടുള്ള ഫറവോന്റെ പുരോഹിതന്മാരുടെ മടി തന്നെയായിരുന്നു. ഒരുപാട് പെർഫോമൻസ് കാണിച്ചു. പക്ഷെ നമുക്കറിയാം അതിന്റെ അന്ത്യം എന്താണെന്നുള്ളത്. എല്ലാം കണ്ടുകൊണ്ട് പാമ്പാർ ചെയ്യുന്ന മോശയുടെ വടി നിന്നതേയുള്ളൂ. പക്ഷെ എല്ലാം കണ്ടുകൊണ്ട് നിന്ന മോശയുടെ വടി ഫറവോന്റെ വടിയെയും അവരുടെ എല്ലാത്തിനെയും പാമ്പിനെ വിഴുങ്ങി കളഞ്ഞാൽ കണ്ടു കാണുന്നുണ്ട്. അപ്പൊ ഈ തിന്മയൊക്കെ നശിക്കും, സംശയമില്ല. അത് ആരായാലും അത് സംശയമില്ല. അതുകൊണ്ട് ഇത് വിശുദ്ധിയിൽ ഇടാണ്ടാവുന്ന ഒരു തിന്മയുടെ പ്രവൃത്തിയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇതിന് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പഴയതുപോലെ തന്നെ ഈ മന്ത്രണം. കാരണം ഇന്ന് വളരെ സഭയുടെ ഏറ്റവും നല്ല രീതിയിൽ അസ്ഥിതമായിട്ടും എല്ലാ തലങ്ങളിലും വളരുന്നൊരു മദ്രാസനം. എല്ലാ തിരുവേൽക്കാരും അതിശയത്തോട് നോക്കുന്നൊരു മദ്രാസനം തന്നെയാണ് നടക്കുക. അതെനിക്ക് അറിവുകൊണ്ട് പറയുന്നത് പലയിടത്തും പലരുമായിട്ട് സംസാരിച്ചിട്ടുള്ള പല ആളുകളുമായി ഒരു പക്ഷേ ചെറുപ്പക്കാരാണെങ്കിലും ആത്മീയമായിട്ട് വളർന്നു വരുന്നുണ്ട്, ഉണ്ടാകുന്നു, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എല്ലാ തരത്തിലും ഈ സഭയ്ക്ക് ഏറ്റവും മോഡലായിട്ട് മദ്രാസനമാണ് സൗത്ത് വരുന്നത്. യാതൊരു അംശമില്ല. അത് ഏറ്റവും മുന്നേറത്തിൽ നയിക്കുന്നത് കൊണ്ടാണ് ഈ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അത് മാറും, അതിനെ അതിജീവിക്കണം. അതിനെ അതിജീവിക്കാൻ നമുക്ക് ശക്തി വരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഈ മാതാവിന്റെ നാമദേശം നോക്കുന്നു വെച്ച് എല്ലാ സിനിമയുടെ ശക്തികളും മാറ്റപ്പെടുവാനും ദൈവത്തിന്റെ ശക്തി രൂപാന്തരപ്പെടുവാനും തിരുമേനി ഇവിടെ സജീവമായിട്ട് മുന്നോട്ട് വരാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ തിരുമേനിയും ഈ പത്രാസനത്തെ നമ്മളെയൊക്കെ കൃത്യമായിട്ട് ഓർക്കണം എന്ന് വളരെ ഇനിയൊരു അപേക്ഷിക്കുന്നു. തുടർന്നും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇത് അസിസ്റ്റന്റ് പോലെയുള്ള പ്രിയപ്പെട്ട മനോജ്, ഇതെല്ലാ ക്രമീകരണങ്ങളും മനോജാണ് ചെയ്തത്. മനോജിനുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ഇതുമായിട്ട് അല്പമായി അധികമായി ബന്ധപ്പെടുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ഓർക്കുകയും ദൈവമാതാവിന്റെ ഈ നോക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. അമ്മയുടെ മധ്യസ്ഥ കാവലും കോട്ടയമായിരിക്കട്ടെ. ഒരിക്കൽ കൂടി പ്രാർത്ഥനയും ആശംസ അറിയിച്ചുകൊണ്ട് നടത്തുന്നു. ദൈവം ഏതായാലും വാഴ്ച അനുഗ്രഹിക്കാം.